بسم الله الرحمن الرحيم والسماء ذات البروج واليوم الموعود وشاهد ومشهود قتل أصحاب الأخدود النار ذات الوقود إذ هم عليها قعود وهم على ما يفعلون بالمؤمنين شهود وما نقموا منهم إلا أن يؤمنوا بالله العزيز الحميد الذي له ملك السماوات والأرض والله على كل شيء شهيد الذي له ملك السماوات والأرض والله على كل شيء شهيد
بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه ومن والاه وبعد നമ്മൾ സൂറത്ത് വസ്സമാഇ വത്വാരിഖ് ആണ് ഇവിടെ വിശദീകരിച്ച് മനസ്സിലാക്കിയത്. ഇനി സൂറത്തുൽ ബുറൂജ്, സൂറത്തുൽ ബുറൂജ് അല്ലെങ്കിൽ സൂറത്ത് വസ്സമാഇ ദാതിൽ ബുറൂജ്. ഈ സൂറത്ത് വസ്സമാഇ ദാതിൽ ബുറൂജ് പ്രത്യേകത, മുസ്ലിം സിനിമത്തിൽ ഈ സൂറത്ത് വിശ്വസംസ്കാരത്തിൽ ഓതിയിരുന്നു എന്നാണ്. ഏത് സൂറത്തിനോടൊപ്പം? സൂറത്ത് അത്വാരിക്കിനോടൊപ്പം, വസ്സമാഇ വത്വാരിഖ് സൂറത്തും വസ്സമാഇ ദാതിൽ ബുറൂജ് സൂറത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ വിശ്വ നമസ്കാരത്തിൽ പാരായണം ചെയ്തിരുന്നു എന്നുള്ളത് ഹദീസിൽ വന്നിട്ടുണ്ട്. ഈ സൂറത്തിന് ഒരു പ്രത്യേക കാരണം ഇത് അവതരിക്കാൻ പറയപ്പെട്ടിട്ടില്ല, പ്രത്യേകം ഒരു കാരണം. പിന്നെയോ, ഇതിന്റെ അവതരണ പശ്ചാത്തലം സൂറത്തിറങ്ങുന്നത് മക്കയിലാണ്, മക്ക കാലഘട്ടത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കയിലെ പ്രബോധനത്തിന്റെ നാളുകളിലാണ് ഈ സൂറത്തിറങ്ങുന്നത്. മുസ്ലിമീങ്ങൾ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അംഗീകരിക്കുകയും ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തത് കാരണത്താൽ ഏറെ പീഡിപ്പിക്കപ്പെട്ടിരുന്നു. അങ്ങനെ ആ പീഡിതരായ മുസ്ലിമീങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആവലാതിപ്പെടുമായിരുന്നു. കാരണം പീഡനങ്ങൾ ആ നിലയിലാണ് തുടരുന്നത്. ബിലാൽ, അതേപോലെ ഖബ്ബാബ്, ഖുബൈബ്, യാസർ കുടുംബം, ഇവരൊക്കെ വളരെയധികം പീഡിപ്പിക്കപ്പെട്ടിരുന്നു. അങ്ങനെ ആ പീഡനങ്ങളുടെ രൂക്ഷത, തീവ്രത കൂടിയപ്പോൾ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സങ്കടപ്പെടാറുണ്ട് വന്നിട്ട്. റസൂലെ, ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം, എപ്പോഴാണ് അള്ളാഹുവിന്റെ സഹായവും വിജയം ഉണ്ടാവുക എന്ന രീതിയിലൊക്കെ അവർ ചോദിക്കാറുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറയാറുണ്ട്, പൂർവ്വകാലത്തുള്ളവർ ഈ ആദർശത്തിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെട്ടിരുന്നു, അവരുടെ ശരീരങ്ങളിൽ നിന്ന് മാംസവും അതേപോലെ തന്നെ എല്ലും ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ ഇരുമ്പിന്റെ ചീർപ്പുകൾ കൊണ്ട് ഈർന്ന് എടുക്കപ്പെടാറുണ്ടായിരുന്നു. ഈർച്ചവാള് കൊണ്ടുവന്ന് അവരുടെ നെറുകയിൽ വെച്ച് അവരെ രണ്ടാക്കി പിളർത്തിയിട്ടിരുന്നു, എന്നിട്ട് അവര് പിടിച്ചു നിൽക്കുകയാണ് ചെയ്തത് എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുൻഗാമികളെ ഉദ്ധരിച്ച് ഈ സഹാബികളെ എന്ത് ചെയ്യും? ആശ്വസിപ്പിക്കും. ഈ സാഹചര്യത്തിലാണ് ഈ സൂറത്തിന്റെ അവതീർണത നല്ല ചരിത്ര രേഖകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇങ്ങനത്തെ അവസ്ഥ മക്കയിൽ സംജാതമായപ്പോൾ ഇസ്ലാമിന്റെ പേരിൽ മുസ്ലിമീങ്ങൾക്കുള്ള പീഡനങ്ങൾ അത് അതിരൂക്ഷമായപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല മുസ്ലിമീങ്ങളെ ആശ്വസിപ്പിക്കാനും ഈ പീഡന മുറകൾ കൊണ്ടെത്തിക്കുന്ന അവിശ്വാസികളെ താക്കീത് ചെയ്യാനും അവർക്ക് മുന്നറിയിപ്പ് നൽകാനുമാണ് ഈ സൂറത്ത് ഇറക്കുന്നത്. അതിപ്രധാനമായ ഒരു സംഭവത്തിലേക്കും ഈ സൂറത്ത് വിരൽ ചൂണ്ടുന്നുണ്ട്. ഈ സൂറത്ത് ചരിത്രത്തിൽ കഴിഞ്ഞു പോയ ഒരു പ്രധാന സംഭവത്തിലേക്ക് ഈ സൂറത്ത് വിരൽ ചൂണ്ടുന്നുണ്ട്. അതാണ് അസ്ഹാബുൽ ഉഹ്ദൂദിന്റെ സംഭവം. അസ്ഹാബുൽ ഉഹ്ദൂദിന്റെ സംഭവം ഇൻഷാല്ലാ നമുക്കവിടെ അത് എന്താണെന്നുള്ളത് വിശദീകരിക്കാം. സൂറത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല തുടങ്ങുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വസ്സമാഇ ദാതിൽ ബുറൂജ് വൽയൗമിൽ മൗഊദ് വശാഹിദി വമശ്ഹൂദ് قتل اصحاب الاخدود النار ذات الوقود اذ هم عليها قعود وهم على ما يفعلون بالمؤمنين شهود وما نقموا منهم الا ان يؤمنوا بالله العزيز الحميد الذي له ملك السماوات والارض والله على كل شيء شهيد. പല സൂറത്തുകളിൽ നമ്മൾ പഠിച്ചതുപോലെ അള്ളാഹു സുബ്ഹാനഹു വതആല ഏതാനും സത്യങ്ങളിലൂടെ ഒരു കാര്യം തീർപ്പാക്കി പറയണം. ഏതാനും സത്യങ്ങളിലൂടെ ഏതാനും കാര്യങ്ങൾ തീർപ്പാക്കി പറയണം. സത്യം എന്താണ്? സത്യം ഈ തുടക്കത്തിലുള്ളത് വസ്സമായി ദാത്തിൽ ബുറൂജ് വലിയൂമിൽ മൗഊദ് വശാഹിദിൻ വമഷ്ഹൂദ് നാല് കാര്യങ്ങളെ കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല സത്യം ചെയ്യുന്നത്. വസ്സമ എന്താ? വസ്സമ ആകാശമാകുന്നു സത്യം. ആകാശത്തിന്റെ പ്രത്യേകത ദാത്തിൽ ബുറൂജ്. എന്താ ദാത്തിൽ ബുറൂജ്? അട്ടിയല്ല, ബുറൂജ് എന്ന് പറഞ്ഞാൽ എന്തിനാ ബുറൂജ് അറിയാം? ടവറിന് പറയും ബുറുജ്, ബുറുജ് ഖലീഫൊക്കെ അല്ലേ. അപ്പൊ നമുക്കറിയാം ശരിക്ക് ഈ ബറജ തബറജ എന്നൊക്കെ പറഞ്ഞാൽ അതെന്തിനാ പറയാ? പിന്നെ വല തബറജ്ന തബറുജൽ ജാഹിലിയത്തിൽ വേണം. പിന്നെ വെളിപ്പെടുക എന്ന അർത്ഥത്തിലാണ്. സ്ത്രീകൾ സൗന്ദര്യം വെളിപ്പെടുത്തുന്നതിനാണ് തബറുജ് എന്ന് പറയുക. തബറുജ് അത്തരം സന്ദർഭങ്ങളിൽ അപ്പൊ പ്രകടമായി കാണുക, തെളിഞ്ഞു കാണുക എന്നൊക്കെ അർത്ഥത്തിലാണ് ശരിക്ക് ഈ പദങ്ങൾ വരുന്നത്. ഭദ്രമായ വലിയ കൊട്ടാരങ്ങൾക്ക്, കോട്ടകൾക്ക് ബുറൂജ് എന്ന് പറയും. വലിയ കോട്ടകൾക്ക് അതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗത്ത് വലവ് കുന്തും ഫീ ബുറൂജി മുശയ്യദ. എന്താ ഐനമാ തകൂനു, നിങ്ങൾ എവിടെയാണെങ്കിലും യുദ്രിക്കുമുൽ മൗത്ത്, നിങ്ങളെ മരണം പിടികൂടും. മരണം നിങ്ങളെ പിടികൂടും. വലവ് കുന്തും ഫീ ബുറൂജിൻ മുശയ്യദ, വലവ് കുന്തും നിങ്ങളാണെങ്കിലും ശരി, ഫീ ബുറൂജിൻ, എന്താ ബുറൂജനോടെ കോട്ടകൾ, കോട്ടകൾ മുഷയ്യത എന്ന് പറഞ്ഞാൽ കെട്ടി ഉയർത്തപ്പെട്ട, കെട്ടി ഉയർത്തി ഭദ്രമാക്കപ്പെട്ട കോട്ടകൾക്കകത്താണ് നിങ്ങളെങ്കിലും മരണം നിങ്ങളെ പിടികൂടും എന്ന് പറഞ്ഞു. അവിടെ ബുറൂജ് എന്ന എന്താ അർത്ഥം? കുസൂർ, കോട്ടകളാണ്. കോട്ടകളുടെ പ്രത്യേകത കോട്ടകൾ ചെറുതാവില്ല, പിന്നെ കോട്ടകൾ ജനദൃഷ്ടിയിൽ തെളിയും വിധം വലുതായിരിക്കും. അതുകൊണ്ട് തന്നെ ബുറൂജ് എന്നുള്ളതിന് ആ അർത്ഥം പറയപ്പെട്ടിട്ടുണ്ട്, കോട്ടകൾ. അതേപോലെ ബുറൂജ് എന്ന് പറയും നക്ഷത്രങ്ങൾക്ക്, നക്ഷത്രങ്ങൾക്ക് ബുറൂജ് പറയും. കാരണം നക്ഷത്രങ്ങൾ എവിടെ തെളിയും? മാനത്ത് ദൃഷ്ടിയിൽ തെളിയും. ഇതേപോലെ ബുറൂജ് പറയും നക്ഷത്രങ്ങളാണോ നമ്മുടെ ദൃഷ്ടിയിൽ തെളിയുന്നത്, നക്ഷത്രങ്ങളുടെ രാശികളാണ് തെളിയുന്നത്, രാശി മണ്ഡലങ്ങൾ. നക്ഷത്രങ്ങളല്ല കാണുന്നത്, പിന്നെയോ നമ്മൾ കാണുന്നത് നക്ഷത്രങ്ങളുടെ രാശി മണ്ഡലങ്ങളാണ്, രാശി മണ്ഡലങ്ങളാണ്. അപ്പോ രാശി മണ്ഡലങ്ങളാണ് ബുറൂജ് എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. പ്രബലമായിട്ടുള്ള അഭിപ്രായം അതാണ്, ബുറൂജ് എന്ന രാശി മണ്ഡലങ്ങൾ. പ പന്ത്രണ്ട് രാശി മണ്ഡലങ്ങൾ ഉണ്ട് അല്ലേ, പന്ത്രണ്ട് രാശി മണ്ഡലങ്ങളുണ്ട്. മൂന്ന് രാശികളായി അത് എന്ത് ചെയ്യും, പിന്നെ ഈ ഉഷ്ണകാലം, ശൈത്യകാലം, പിന്നെ വസന്തം, ഹേമന്തം, ഈ നാല് പീരീഡുകളിൽ മൂന്നെണ്ണം വീതം അത് തെളിയും. അങ്ങനെയാണ് അതിൻ്റെ പിന്നെ സംവിധാനം ശാസ്ത്രീയമായിട്ട് പറയപ്പെടുന്നത്. ഏതായാലും ബുറൂജ് എന്ന പദം അത് അതിൻ്റെ അർത്ഥം പദാർത്ഥത്തെ മുഖവിലക്കെടുത്ത് കൊട്ടാരങ്ങൾക്ക് പറയപ്പെട്ടിട്ടുണ്ട്, അതേപോലെ തന്നെ നക്ഷത്രങ്ങൾക്ക് പറയപ്പെട്ടിട്ടുണ്ട്. നക്ഷത്രങ്ങളുള്ള നക്ഷത്രങ്ങളുടെ രാശി മണ്ഡലങ്ങൾക്ക് പറയപ്പെട്ടിട്ടുണ്ട്. വസമായി ദാത്തിൽ ബുറൂജ്, ബുർജുകൾ ഉള്ള ആകാശമാകുന്ന സത്യം. ആകാശത്ത് നക്ഷത്രങ്ങളുണ്ട്, നക്ഷത്രങ്ങളുടെ രാശി മണ്ഡലങ്ങളുണ്ട്. ചില മുഫസ്സിരീങ്ങൾ പിന്നെ കൊട്ടാരങ്ങളുള്ള ആകാശമാണ് സത്യം എന്നും പറഞ്ഞിട്ടുണ്ട്, സ്ഥിരീകരിച്ചിട്ടുണ്ട്. അള്ളാഹു അഅലം. പക്ഷെ ഇവിടെ പിന്നെ കൂടുതൽ മുഫസ്സിരീങ്ങൾ പറഞ്ഞത് ഈ രാശികളാണ്, പന്ത്രണ്ട് രാശികൾ, രാശികൾ, രാശി മണ്ഡലങ്ങൾ, രാശി മണ്ഡലങ്ങളുള്ള ആകാശമാകുന്നു സത്യം. വലിയോമിൽ മൗഊദ്, അലിയോമുൽ മൗഊദാണ് സത്യം. അലിയോമുൽ മൗഊദ്, മൗഊദ് എന്ന വാഗ്ദാനം ചെയ്യപ്പെടുന്നത് ഒന്നാണ് ദിവസം. വലിയോമുൽ മൗഊദ് വാഗ്ദാനം ചെയ്യപ്പെടുന്ന ദിവസമാണ് സത്യം. വാഗ്ദാനം ചെയ്യപ്പെടുന്ന ദിവസം ഏതാണ്? അത് മുഫസ്സിരീങ്ങൾ എല്ലാവരും വിശദീകരിച്ചത് പരലോകമാണ്. പരലോകമാണ് വാഗ്ദാനം ചെയ്യപ്പെടുന്ന ദിവസം. വിശുദ്ധ ഖുർആൻ അങ്ങനെ നമ്മൾ കുറേ ആയത്തുകൾ വായിക്കുന്നുണ്ട്. ഹാദാ യൗമുക്കുമുല്ലദി കുൻതും തൂഅദൂൻ, കുൻതും തൂഅദൂൻ, നിങ്ങൾ വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്ന ദിവസമാകുന്നു ഇത്. മനസ്സിലായില്ലേ? അതേപോലെ തന്നെ ذرهم يخوض ويلعب حتى يلاقوا يومهم الذي يوعدون. അവരെ വിട്ടേക്കൂ, അവിശ്വാസികളെ കുറിച്ച് പറയാണ്, അവരെ വിട്ടേക്കൂ. يخوض ويلعب, അവർ കളിക്കട്ടെ, അവരുടെ കാര്യങ്ങളിൽ അവർ ആണ്ട് ആസ്വദിക്കട്ടെ. حتى يلاقوا يومهم الذي يوعدون, അവർ വാഗ്ദാനം ചെയ്യപ്പെടുന്ന ദിവസം അവർ കണ്ടുമുട്ടുന്നതുവരെ. അലൈഹി സലാം. കണ്ടുമുട്ടുന്നവരെ. അപ്പൊ അവിശ്വാസികളും വാഗ്ദാനം ചെയ്യപ്പെടുന്ന ദിവസമാണ് ഇത്, അന്ത്യനാൾ. അതേപോലെ തന്നെ ഖബറുകളിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ വനുഫിഹ ഫിസ്സൂർ ഫൈദാ ഹും മിനൽ അജ്ദാസി ഇലാ റബ്ബിഹിം യൻസിലൂൻ ഖാലു യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ. അപ്പൊ എന്താ പറയാ വിശ്വാസികൾ പറയാം, ഹാദാ മാ വഅദനാ അർറഹ്മാൻ, ഹാദാ മാ വഅദനാ അർറഹ്മാൻ, പരമകാരുണികൻ ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത ദിവസമാണ് ഇത് എന്ന് പറയാം. അപ്പോ പരലോകത്തിന്റെ പ്രത്യേകതയാണ് എന്ത്? പരലോകം എന്താണ്? മൗഊദാണ്, വാഗ്ദാനം ചെയ്യപ്പെടുന്ന ദിവസമാണ്. വശാഹിദി വമശ്ഹൂദ്. ഷാഹിദ് എന്ന് പറഞ്ഞാൽ സാക്ഷിയാണ്, കാണുന്നവനാണ്. ഷാഹിദ് എന്ന് പറഞ്ഞാൽ സാക്ഷി, കാണുന്നവൻ. അത് ഇസ്മു ഫാഇലാണ്. മശ്ഹൂദ് കർമ്മമാണ്. പിന്നെ മശ്ഹൂദ് കാണപ്പെടുന്നത്, കാണപ്പെടുന്നത്, സാക്ഷ്യം വഹിക്കപ്പെടുന്നത്, സാക്ഷ്യം വഹിക്കപ്പെടുന്നത്. അപ്പൊ കാണുന്നവനും കാണപ്പെടുന്നവനുമാണ്, അല്ലെങ്കിൽ കാണപ്പെടുന്നതുമാണ് സത്യം. സാക്ഷിയും സാക്ഷ്യം വഹിക്കപ്പെടുന്നവനും സാക്ഷ്യം വഹിക്കപ്പെടുന്നതുമാണ് സത്യം. ഇവിടെ നമ്മൾ പറഞ്ഞ് രാശികൾ അല്ലെങ്കിൽ രാശി മണ്ഡലങ്ങൾ, കുസൂർ കോട്ടകൾ, ഇവിടെ നമ്മൾ പറഞ്ഞ് എന്തെന്നോ ഉദ്ദേശം പരലോകമാണ്. ഷാഹിദ് എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ ഉദ്ദേശം? മശ്ഹൂദ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ ഉദ്ദേശം? സാക്ഷി, സാക്ഷ്യം വഹിക്കപ്പെടുന്നത്, സാക്ഷ്യം വഹിക്കപ്പെടുന്നവൻ, കാണുന്നവൻ, കാണപ്പെടുന്നത്, കാണപ്പെടുന്നവൻ, ഇങ്ങനെയാണ്. അപ്പൊ അത് കാരണത്താൽ കുറേ അർത്ഥങ്ങളാണ് അത് പറയപ്പെട്ടിട്ടുള്ളത്. കുറെ അർത്ഥങ്ങൾ, 24 അർത്ഥങ്ങൾ ഇതിന്റെ വിശദീകരണത്തിൽ പറയപ്പെട്ടിട്ടുണ്ട്. ഒരു ഹദീസിൽ വന്നിട്ടുണ്ട്, അഷാഹിദു യൗമുൽ ജുമുഅ വൽ മഷ്ഹൂദു യൗമു അറഫ. ഷാഹിദ് എന്നുണ്ടെങ്കിൽ അത് വെള്ളിയാഴ്ച ദിവസമാണ്, മഷ്ഹൂദ് അത് അറഫ ദിവസമാണ്. കാരണം വെള്ളിയാഴ്ചയെ പരിഗണിക്കുന്ന വിശ്വാസികൾക്ക് സാക്ഷിയാണ്. അറഫ ദിവസം സാക്ഷ്യം വഹിക്കപ്പെടുന്ന ദിവസമാണ്, മനസ്സിലല്ലേ? സാക്ഷ്യം വഹിക്കപ്പെടുന്ന ദിവസമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല മലക്കുകളെ വരെ സാക്ഷിയാക്കിയിട്ട് പറയും, അറഫയിൽ സമ്മേളിച്ചവർക്ക് പൊറുക്കപ്പെട്ടിരിക്കുന്നു. അപ്പോ പിന്നെ അറഫ ദിവസം മഷ്ഹൂദാണ്. അങ്ങനെ ഒരഭിപ്രായം ഈ ഹദീസിനെ മുഖവിലക്കെടുത്ത് ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്യുന്ന ഹസനായ ഹദീസാണ് പറയപ്പെട്ടത്. അപ്പൊ ഷാഹിദ് എന്ന് പറഞ്ഞാൽ അവിടെ പിന്നെ ജുമാ ദിവസം, മഷ്ഹൂദ് എന്ന് പറഞ്ഞെങ്കിൽ അറഫ ദിവസം, അങ്ങനെ പറയപ്പെട്ടിട്ടുണ്ട്. പല മുഫസ്സിറീങ്ങളും പറഞ്ഞത് ഷാഹിദ് എന്ന് പറഞ്ഞാൽ സാക്ഷികൾ മൊത്തത്തിലാണ്, കുറെ സാക്ഷികളുണ്ട്. മഷ്ഹൂദ് എന്ന് പറഞ്ഞെങ്കിൽ സാക്ഷ്യം വഹിക്കപ്പെടുന്ന പരലോകവും പരലോകത്തേക്ക് ആവശ്യമായിട്ടുള്ളതായ കർമ്മങ്ങളാണ്. മനസ്സിലായോ? നമുക്കറിയാം കുറെ സാക്ഷികളുണ്ട്. ഇപ്പൊ വിശുദ്ധ ഖുർആനിൽ നമ്മൾ കുറെ സാക്ഷികളെ പറയുന്നില്ലേ? കുറെ സാക്ഷികളുണ്ട്. ഉദാഹരണത്തിന് ഇവിടെത്തന്നെ ഒരു സാക്ഷിയില്ലേ, വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ് അല്ലേ? ഖുൽ അയ്യു ഷൈഇൻ അക്ബറു ഷഹാദതൻ ഖുലില്ലാഹു ഷഹീദും ബൈനി വബൈനകും. റഹ്മക്കല്ലാഹ്, ഏറ്റവും വലിയ സാക്ഷി ആരാണ്? അള്ളാഹു. അപ്പൊ ഷാഹിദ് എന്ന് പറഞ്ഞെങ്കിൽ അതിന്റെ ഉദ്ദേശം ഒന്ന് അള്ളാഹു തന്നെയാണ്, അള്ളാഹു സാക്ഷിയാണ്. വഖഫ ബില്ലാഹി ഷഹീദ, സാക്ഷിയായി ആര് മതി? അള്ളാ മതി. അപ്പോ സാക്ഷിയാണ് സത്യം നടത്തണമെങ്കിൽ അവിടെ അള്ളാഹുവിനെ കൊണ്ടാണ് സത്യം ചെയ്യുന്നത് എന്നാണ് ഒരു വിഭാഗം മുഫസ്സിറീങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഇതേപോലെ വേറെയും സാക്ഷികളുണ്ട്. പറഞ്ഞാണി അർറുസുൽ അല്ലേ, റസൂലിമാര് സാക്ഷികളാണ്. ആർക്ക് സാക്ഷികളാണ്? അതിന് തെളിവ് വഖൈഫ ഇദാ ജീന മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദ്, എല്ലാ സമുദായത്തിൽ നിന്നും ഒരു സാക്ഷിയെ നാം കൊണ്ടുവന്നാൽ എങ്ങനെയായിരിക്കും എന്ന് പറയുന്നു. എല്ലാ സമുദായങ്ങളിൽ നിന്നും കൊണ്ടുവരപ്പെടുന്ന സാക്ഷിയാരാ? അതിൽ നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരാണ്. അപ്പോ എല്ലാ പ്രവാചകന്മാരും സാക്ഷികളാണ്. അനുകൂല സാക്ഷിയാണ് അല്ലെങ്കിൽ പ്രതികൂല സാക്ഷിയാണ്, എവിടെ? പരലോകത്ത്. ആർക്കെതിരില്ലേ? ആർക്ക് അനുകൂലമായി? ആ സമുദായങ്ങൾക്ക്, പ്രവാചകന്മാരയക്കപ്പെട്ട സമുദായങ്ങൾക്ക്. പിന്നെ ഒരു പ്രധാന സാക്ഷി ആരാണ്? ഇത് റസൂലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേക സാക്ഷിയാണ്. ആർക്ക് സാക്ഷിയാണ്? ഈ നമുക്ക് റസൂലുള്ളാഹിന്റെ പ്രത്യേകം പറയപ്പെടുന്നുണ്ട്, വഖൈഫ ഇദാ ജീനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദിൻ വജീനാ ബിക അലാ ഹാഉലൈ ഷഹീദ. ഈ ഉമ്മത്തുകൾക്കെതിരിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാക്ഷിയായി വരിക എന്നുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാക്ഷിയാവുക എന്നുള്ളതുണ്ട്. ശരിയല്ലേ? സൂറത്തു ഹജ്ജിന്റെ അവസാനത്തെ ആയത്തിൽ وجاهدوا في الله حق جهاده هو اجتباكم وما جعل عليكم في الدين من حرج ملة ابيكم ابراهيم هو سماكم المسلمين من قبل وفي هذا ليكون الرسول عليكم شهيدا وتكونوا شهداء على الناس ليكون الرسول عليكم شهيدا رسول شهيدا ساتشيا മനസ്സിലായി? എവിടെ ഈ സാക്ഷി? പരലോകത്ത് സാക്ഷിയാണ്. ഒന്നുകിൽ നമുക്ക് അനുകൂലമായിട്ട് അല്ലെങ്കിൽ നമുക്ക് പ്രതികൂലമായിട്ട്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഉള്ളതുമില്ല. അതേപോലെ തന്നെ ആയത്തിൽ പറഞ്ഞു നമ്മൾ സാക്ഷികളാണ്, ഈ ഉമ്മത്ത്, ഹദീൽ ഉമ്മ അല്ലേ, ഈ ഉമ്മത്ത് സാക്ഷികളാണ്. വഖദാലിക ജഅൽനാകും ഉമ്മത്തൻ വസത ലിതകൂനു ഷുഹദാ അലന്നാസ്, നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷികളാകുന്നതിന് വേണ്ടി. മനസ്സിലായോ? അതേപോലെ തന്നെ ഇപ്പൊ ഞാൻ ഓതിയ ആയത്തിൽ ലിയകൂന റസൂൽ അലൈക്കും ഷഹീദ വതകൂനു ഷുഹദാ അലന്നാസ്, നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷികളാകുന്നതിന് വേണ്ടി. അപ്പൊ ഈ ഉമ്മത്ത് സാക്ഷിയാണ് പരലോക കോടതി. ഇതേപോലെ വേറെ സാക്ഷികളുണ്ട്. മലക്കുകൾ സാക്ഷികളാണ്. മലക്കിടിനെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ പിന്നെ സാക്ഷിയാറ് അതാണ് നമ്മളുടെ കൈക്കാലുകൾ, നമ്മളുടെ ശരീരാവയവങ്ങൾ ചിലതൊക്കെ അല്ലെ. യോമൻ അഖ്തിമു അല അഫ്വാഹിഹിം വതുകല്ലിമുന ഐദിഹിം വതശ്ഹദു അർജുലുഹും. തശ്ഹദു അർജുലുഹും, കാലുകൾ സാക്ഷികളാണ്. അപ്പൊ മനുഷ്യരുടെ കൈക്കാലുകൾ അർജുൽ സാക്ഷിയാണ് അല്ലെ. ഇതേപോലെ സാക്ഷിയാണ് മനുഷ്യരിൽ ആരൊക്കെ? ഏത് കാലം സാക്ഷിയാണ്. എനിക്ക് വരാം. മനുഷ്യന്റെ അവയവങ്ങളിൽ ആര് സാക്ഷിയുണ്ട്? മനുഷ്യരുടെ തോല് സാക്ഷിയാണ്, തൊലികൾ, ചർമ്മം. അതേപോലെ മനുഷ്യരുടെ കാത് സാക്ഷികളാണ്. അതേപോലെ മനുഷ്യരുടെ കണ്ണുകൾ സാക്ഷികളാണ്, കണ്ണുകൾ സാക്ഷികളാണ്. അത് വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്ത് ഫുസ്സിലത്തിൽ ആ ഭാഗം വിശദീകരിക്കുന്നുണ്ട്. സൂറത്ത് ഫുസ്സിലത്തിൽ يوم يحشر أعداء النار إلى النار فهم يوزعون حتى إذا جاءوها وشهد عليهم سمعهم وأبصارهم وجلودهم بما كانوا يكسبون قالوا لما شهدتم علينا قالوا أنتقنا الله الذي أنتق كل شيء حتى يوم يحشر أعداء الله إلى النار فهم يوزعون كوتا مايت الله عند شطرك لنرغة لك كوتا پرنا ديوسم حتى إذا ما جاءوها അങ്ങനെ നരകത്തിന് അരികിൽ അവരെത്തിയാൽ ഷഹീദ അലൈഹിം അവർക്കെതിരിൽ സാക്ഷി പറയും. സംഉഹും, സം കേൾവി, അബ്സാറുഹും അവരുടെ കാഴ്ചകൾ, ജുലൂദുഹും ജുലൂദ് അവരുടെ തൊലികൾ, ബിമകാനു യാമലു ബിമകാനു യാമലു. അപ്പൊ വഖാലു ലിജുലൂദിഹിം, തൊലികളോട് അവർ അവിശ്വാസികൾ ചോദിക്കും, ലിമ ഷഹീദ്തും അലൈന, എന്തിനാണ് എതിരിൽ സാക്ഷി പറഞ്ഞത് നിങ്ങൾ? അപ്പൊ കാലു, തൊലികൾ പറയും, അന്തകനല്ലാഹുല്ലദി അന്തക കുല്ലശൈ, എല്ലാ വസ്തുക്കളെയും സംസാരിപ്പിച്ച അള്ളാഹു ഞങ്ങളെ കൊണ്ട് സംസാരിപ്പിച്ചതാണ്. തൊലികൾ സംസാരിക്കുന്നുണ്ടെന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു മനുഷ്യരെ തൊക്കി സംസാരിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലായേ? അതാണ്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ്, വഹുവ ഖലഖകും അവ്വല മറ വഇലൈഹി തുർജഊൻ വമാ കുൻതും തസ്തതിറൂന അൻ യശ്ഹദ അലൈക്കും സംഉകും വഅബ്സാറുകും വലാ അബ്സാറുകും വലാ ജുലൂദുകും ولكن ظننتم ان الله لا يعلم كثيرا مما تعملون. അന്നല്ലാഹു ലാ യഅലമു കസീറ മിമ്മ തഅമലു. അപ്പോൾ ഇവിടെ പിന്നെ കണ്ടോ, കുറേ സാക്ഷികൾ, സം പിന്നെ അബ്സ്വാർ, പിന്നെ ജുലൂദ്, സാക്ഷികൾ എത്രയുണ്ട് അല്ലേ? പിന്നെയുണ്ട് സാക്ഷികൾ, ഖുർആൻ സാക്ഷി ജമീൽ, അല്ലെ. പിന്നെ ഖുർആൻ സാക്ഷി എന്ന് പറഞ്ഞു അല്ലെ. പിന്നെ ആര് സാക്ഷിയാണ്? സിയാം അല്ലെ, നോമ്പിനെ കുറിച്ച് പറഞ്ഞിട്ട് നോമ്പ് സാക്ഷിയാണ്. അതേപോലെ തന്നെ ഖുർആൻ സാക്ഷിയാണ്. ഇങ്ങനെ പിന്നെ പലതിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട് സാക്ഷികളായിട്ട്. ശരീരാവയവങ്ങളിൽ വിരലുകൾ സാക്ഷി, അങ്ങനെ ധാരാളം സാക്ഷികളുണ്ട്, ധാരാളം സാക്ഷികളുണ്ട്. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ വശാഹിദിൻ, സാക്ഷിയാണ് സത്യം എന്ന് പറഞ്ഞു. സാക്ഷിയാണ് പിന്നെ ഷാഹിദാണ് സാക്ഷി. ഇതൊക്കെ സാക്ഷികളാണ്, ഇതൊക്കെ സാക്ഷികളാണ്. പരലോക കോടതിയിൽ അള്ളാഹുവിന്റെ മുമ്പിൽ ഇവരൊക്കെ എന്ത് ചെയ്യും? മനുഷ്യരുടെ വിഷയത്തിൽ സാക്ഷികളാണ്, മനുഷ്യരുടെ വിഷയത്തിൽ സാക്ഷികളാണ്. മഷൂദ്, മഷൂദ് സാക്ഷ്യം വഹിക്കപ്പെടുന്നതാണ്. സാക്ഷ്യം വഹിക്കപ്പെടുന്ന ദിവസത്തിനും മഷൂദ് എന്ന് പറയും, സാക്ഷ്യം വഹിക്കപ്പെടുന്ന കാര്യത്തിനും മഷൂദ് എന്ന് പറയും. ദിവസം ഏതാണ്? പരലോകമാണ്. പരലോകമാണ് സത്യം. സാക്ഷ്യം വഹിക്കപ്പെടുന്ന സംഗതി എന്താണ്? എന്തിനാ സാക്ഷ്യം വഹിക്കുന്നത്? മനുഷ്യന്മാരുടെ പ്രവൃത്തികളാണ്. വാക്കായി പ്രവൃത്തിയായി മനുഷ്യന്മാർ വിചാരിച്ചതായിട്ട് കുറെ ഉണ്ട്. അപ്പോ അതിനെക്കുറിച്ചാണ് സാക്ഷ്യം വഹിക്കുക, അതിനെക്കുറിച്ചാണ് സാക്ഷ്യം വഹിക്കുക. അപ്പോ ഷാഹിദ് സാക്ഷിയാണ് സത്യം, ഉപമശ്ഹൂദ് സാക്ഷ്യം വഹിക്കപ്പെടുന്ന പരലോകവും സാക്ഷ്യം വഹിക്കപ്പെടുന്ന കർമ്മവുമാണ് സത്യം. അപ്പൊ നാല് സത്യങ്ങൾ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. പടപ്പുകളെ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതാല പടച്ച റബ്ബ് സത്യം ചെയ്യുന്നത് എന്തിനാ? അള്ളാഹു ഏതൊന്നിനെ കൊണ്ട് സത്യം ചെയ്യുന്നു, ആ സത്യം ചെയ്യപ്പെടുന്നതിന്റെ ഗൗരവം, അതിന്റെ സ്ഥാനം, ഇതൊക്കെ അറിയിക്കാനാണ് സത്യം. ഇവിടെ ആകാശത്തിന്റെ മഹിമയും അതിന്റെ ആ സൃഷ്ടി ഗാംഭീര്യം, ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതാല അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അതിനെ കൊണ്ട് സത്യം ചെയ്യുന്നത്. യൗമുൽ മൗഊദ് പരലോകമാണ്, അതിന്റെ ഗൗരവം അറിയിക്കാനാണ് എന്ത് ചെയ്ത് പരലോകത്തെ കൊണ്ട് സത്യം ചെയ്തത്. സാക്ഷിയും സാക്ഷ്യം വഹിക്കപ്പെടുന്നതും അതുകൊണ്ടുള്ള സത്യവും അതിന്റെ ഗൗരവവും ആ വിഷയത്തിന്റെ പ്രാധാന്യവും അത് ഉണർത്താനാണ്. അത് ചെറിയ വിഷയമല്ല എന്നുള്ളത് തെരിയപ്പെടാൻ വേണ്ടിയിട്ടാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹിനെ കൊണ്ടേ സത്യമാകാവൂ അല്ലെ, അള്ളാഹിനെ കൊണ്ടേ സത്യമാകും. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം വിധി വിലക്കില്ല, അള്ളാഹ്ക്ക് എന്തുകൊണ്ട് സത്യം ചെയ്യാം. പക്ഷെ അള്ളാഹു എന്തെന്നുകൊണ്ട് സത്യം ചെയ്തിട്ടുണ്ടോ അതിന്റെ ഗൗരവവും അതിന്റെ സ്ഥാനവും പ്രാധാന്യവും അത് അറിയിക്കാനാണ് ആ സത്യം, അറിയിക്കാൻ കൂടിയാണ് സത്യം. പിന്നെ സത്യം ചെയ്തിട്ട് അള്ളാഹു എന്താണോ പറയുന്നത് അതിന്റെ ഗൗരവം. ആകാശത്തെ കൊണ്ടും യൗമും മഊദിനെ കൊണ്ടും ഷാഹിദിനെ കൊണ്ടും മഷൂദിനെ കൊണ്ടും അള്ളാഹു സത്യം ചെയ്തു. എന്നിട്ട് എന്താ അള്ളാഹു പറഞ്ഞത്? കുത്തില അസ്ഹാബുൽ ഉഖ്ദൂദ്. കുത്തില, കുത്തില എന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ ലുഇന എന്ന അർത്ഥത്തിലാണ്. വിശുദ്ധ ഖുർആനിൽ ഈ രീതിയിലുള്ള പ്രയോഗം വന്നതൊക്കെ ശപിക്കപ്പെട്ടു എന്ന അർത്ഥത്തിലാണ് ലുഇന. കുത്തില അസ്ഹാബുൽ ഉഖ്ദൂദ്. ഉഖ്ദൂദ് ഹദ്ദ്, ഉഖ്ദൂദ് ഹദ്ദ് പറഞ്ഞാല് കിടങ്ങ്, കിടങ്ങ്. ഉഖ്ദൂദ് ഹുദൂദ് അഹാദീദ് ഒക്കെ പറയും, കിടങ്ങുകൾ. കിടങ്ങുകളുടെ അസ്ഹാബ് ആളുകൾ കുത്തില എന്നാൽ ശപിക്കപ്പെട്ടു. ഹദ്ദ് എന്തിനാ പറയുക? കവിളിനവർ, കവിളിനവർ. എന്തിനാണ് കവിളിന് ഹദ്ദ് പേരിട്ട്? ശരിക്കും ഹദ്ദ് കിടങ്ങാണ്, കിടങ്ങാണ്. കണ്ണീർ കണങ്ങൾ ചാലിട്ടൊഴുകുന്ന സ്ഥലമാണിത് അല്ലേ. കണ്ണീർ കണങ്ങൾ ഒഴുകലയിലാണ്, കവിളിലൂടെയാണ് അല്ലേ. കവികൾ പറയില്ലത് കണ്ണീർ കണങ്ങൾ ചാലിട്ടൊഴുകിയെന്നൊക്കെ പറഞ്ഞിങ്ങനെ. പിന്നെ അറബിയിലൊക്കെ ഇഷ്ടംപോലെ കവിതകൾ കാണാൻ സാധിക്കും, അതിൽ മലയാളത്തിലൊക്കെ കാണാം. പിന്നെ ഹദ്ദ്, ചാലിട്ടൊഴുകുന്ന സ്ഥലം, അതാണ് ഹദ്ദ്. മിഹദ്ദ എന്ന് പറയും. എന്തിനാ മിഹദ്ദ? എന്തിനാ മിഹദ്ദ അറിയാം? നമ്മള് വീട്ടിൽ നിത്യോപയോഗ സാധനങ്ങളിൽ മിഹദ്ദല്ലേ, എന്താ മിഹദ്ദ? തലയിണ, തലയിണക്ക് മിഹദ്ദ എന്ന് അറിയാം. കാരണം ഇത് വെച്ച് കിടക്കണ കവിള് വെച്ച് കിടക്കണ സ്ഥലമായതുകൊണ്ടാണ്, പിന്നെ സാധനമായതുകൊണ്ടാണ് മിഹദ്ദ എന്ന് പറയുന്നത്. ചിലർ മല നടക്കുമ്പോ പെരടിയാണ്, ചിലർ ടെൻഷനോട് ഇങ്ങനെ കിടക്കാൻ, വലതുഭാഗം ചെരിഞ്ഞ് കിടക്കുമ്പോ കവിളാണ് എന്ത് ചെയ്യാ. ഏതായാലും പിന്നെ ഈ ഉഖ്ദൂദ് എന്നാൽ എന്താണ്? ഉഖ്ദൂദ് എന്നാൽ കിടങ്ങ്. അസ്ഹാബുൽ ഉഖ്ദൂദ് എന്ന കിടങ്ങിന്റെ ആളുകൾ കുത്തില, അവർ ശപിക്കപ്പെട്ടു. കുത്തില അസ്ഹാബുൽ ഉഖ്ദൂദ്, കിടങ്ങിന്റെ ആളുകൾ, കിടങ്ങുകളുടെ വക്താക്കൾ, അവർ ശപിക്കപ്പെട്ടിരിക്കുന്നു. ഒരു വിഭാഗം മുഫസ്സിരീങ്ങൾ പറഞ്ഞത് അള്ളാഹു സുബ്ഹാനഹു വതാല ഇവിധം സത്യം ചെയ്ത് ആണയിട്ടത് എന്തിനാ? ഈ ഒരു യാഥാർത്ഥ്യം അറിയിക്കാനാണ്. കിടങ്ങിന്റെ ആളുകൾ ശപിക്കപ്പെട്ടിരിക്കുന്നു, അതൊരു പ്രസ്താവനയാണ്. സത്യം ചെയ്ത് അള്ളാഹു സുബ്ഹാനഹു വതാല തീർപ്പാക്കിയ കാര്യം ഇതാണ് എങ്കിൽ ഇതെന്താണ്? ഒരു പ്രസ്താവനയാണ്, പ്രസ്താവനയാണ്. കാരണം സത്യം ചെയ്തിട്ട് ഒരു കാര്യം പ്രസ്താവിച്ച് ഉറപ്പിക്കുക ചെയ്യാം. അപ്പോ പിന്നെ ആകാശമാണ് സത്യം, വാഗ്ദാനം ചെയ്യപ്പെട്ട പരലോകമാണ് സത്യം, സാക്ഷിയും സാക്ഷ്യം വഹിക്കപ്പെട്ടതുമാണ് സത്യം. കുത്തില അസ്ഹാബുൽ ഉഖ്ദൂദ്, കിടങ്ങിന്റെ ആളുകൾ ശപിക്കപ്പെട്ടിരിക്കുന്നു, ശപിക്കപ്പെട്ടിരിക്കുന്നു. പ്രസ്താവന. പക്ഷെ അത് പ്രസ്താവനയാണെങ്കിലും അതിലൊരു ആശയം ഉണ്ടത് എന്താ? ക്ഷമിക്കപ്പെടട്ടെ എന്നുള്ള ആശയം, ക്ഷമിക്കപ്പെടട്ടെ എന്നുള്ള ആശയം. ചിലർ ആ രീതിയിലാണ് അർത്ഥം പറഞ്ഞത്, കിടുങ്ങിന്റെ വാക്താക്കൾ ക്ഷമിക്കപ്പെടട്ടെ. പക്ഷെ സത്യം ചെയ്തിട്ട് പറയുമ്പോൾ എന്തായിരിക്കണം? അത് പ്രസ്താവനയായിരിക്കണം, ജുംല ഖബരിയായിരിക്കണം, ജുംല ഇൻഷായി ആകാൻ പറഞ്ഞു. കിടങ്ങിന്റെ ആളുകൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അസ്ഹാബുൽ ഉഖ്ദൂദ്, ഇവിടെ ഉഖ്ദൂദ് എന്ന കിടങ്ങുകൾ, അതിന്റെ ബയാനാണ്, ബയാൻ ഇസ്തിമാൽ എന്ന് പറയും. അന്നാരി ദാതിൽ വഖൂദ്, കിടങ്ങിന്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ തീന്റെ ആളുകളാണ്, തീന്റെ ആളുകളാണ്. അസ്ഹാബുൽ ഉഖ്ദൂദ് എന്ന് പറഞ്ഞാൽ അസ്ഹാബുൽ നാർ, ദാതിൽ വഖൂദ്, ദാതിൽ വഖൂദ്, വഖൂദ് എന്ന് പറഞ്ഞാൽ, വഖൂദ് എന്ന് പറഞ്ഞാല് വിറകുകൾ, വിറകുകൾ ഇന്ധനം. ദാത്തിൽ വഖൂദ്, വഖൂദുള്ള ഇന്ധനമുള്ള വിറകുകളുള്ള, വിറകുകളുള്ള. അവിടെ ശരിക്കും ഇന്ധനം, ഇന്ധനം എന്ന് പറയുമ്പോൾ കുറെ കാര്യങ്ങൾക്ക് പറയും. ഇവിടെ വിറകുകളാണ് ഉദ്ദേശം, വിറകുകൾ ധാരാളമായുള്ള കിടങ്ങിന്റെ ആളുകൾ, തീയിന്റെ ആളുകൾ, അവർ ശപിക്കപ്പെട്ടിരിക്കുന്നു. എപ്പോഴാണ് ശപിക്കപ്പെട്ടത്? എപ്പോഴാണ് ശപിക്കപ്പെട്ടത്? ഇദുഹും അലൈഹ ഖൂദ്, ഇദുഹും ഇദ് നഹീന നർത്ഥത്തിൽ അവസരം. ഇദുഹും അവർ, അലൈഹ എന്ന് അലൽ ഉഹ്ദൂദ് അല്ലെങ്കിൽ അലന്നാർ, തീനരികിൽ, അലൈഹ എന്ന് പറഞ്ഞാൽ തീനരികിൽ, ഇന്ദഹ എന്നുള്ള അർത്ഥത്തിൽ. ഇദുഹും അലൈഹ ഖൂദ്, ഖൂദ് എന്ന് ഇരിക്കുന്നവർ, ഇരിക്കുന്നവർ. ഹും അലൈഹ, അവർ ആ തീയിനരികിൽ, ഖൂദ് ഇരിക്കുന്നവരായിരുന്നു. ഇത് ആ അവസരത്തിൽ ഖുതില അസ്ഹാബുൽ ഉഖ്ദൂദ്, കിടങ്ങിന്റെ ആളുകൾ ശപിക്കപ്പെട്ടു. പറഞ്ഞാൽ മനസ്സിലായ? അപ്പോ ഖുതില അസ്ഹാബുൽ ഉഖ്ദൂദ്, കിടങ്ങുകളുടെ വാക്താക്കൾ ശപിക്കപ്പെട്ടു. എപ്പോ? ഇദുഹും അലൈഹ ഖൂദ്, ആ കിടങ്ങുകൾക്കരികിൽ അല്ലെങ്കിൽ തീയിനരികിൽ അവർ ഇരിക്കുന്നവരായ അവസ്ഥയിൽ. അലൈഹ എന്ന് പറഞ്ഞാൽ ഇന്ദഹ എന്നർത്ഥം, കാരണം തീന്റെ മുകളിലാരും ഇരിക്കുക ഇല്ല, പിന്നെയോ തീനരികിലാണ്. തൈബ്, ഇദുഹും അലൈഹ ഖൂദ്, എങ്ങനെയാണ് അവരിരുന്നത്? എങ്ങനെയാണ് അവരിരുന്നത്? വഹും അലാ മാ യഫ്അലൂന ബിൽ മുഅ്മിനീന ഷുഹൂദ്. വഹും, ഈ വാവ് ജുംല വാവ് ഹാലിയാണ്. ഹും അലമായ ഫലം തുടങ്ങിയത് ജുംല ഹാലിയാണ്. ഏതവസ്ഥയിലാണ് അവർ? അതാണ് വഹും അവർ അലമായ ഫലൂന ബിൽ മുഅ്മിനീൻ ഷുഹൂദ്. എന്താ വഹും അവർ ഷുഹൂദുൻ? ഷുഹൂദ് ഷാഹിദ് എന്നതിന്റെ ബഹുവചനമാണ് ഷുഹൂദ്, സാക്ഷികളാണ്. ഏതിന് സാക്ഷികളാണ്? അലമായ ഫലൂൻ, അവർ ചെയ്യുന്നതിന്, അവർ ചെയ്യുന്ന യാതൊന്നിന്. അവർ അലാമായ ഫലൂൻ, തങ്ങൾ ചെയ്യുന്നതിന് ആരാണ്? സാക്ഷികളാണ്. ആരെ കൊണ്ട് ചെയ്യുന്നതിന്? ബിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ കൊണ്ട്. മുഅ്മിനീങ്ങളെ കൊണ്ട് തങ്ങൾ ചെയ്യുന്നതിന് അവർ സാക്ഷികളായിരിക്കും, സാക്ഷികളായിരിക്കെ ആണ് വാ. ആ അവസ്ഥയിൽ അതാണ് വഹും അലാമായ ഫലൂന ബിൽ മുഅ്മിനീന ഷുഹൂദ്. മുഅ്മിനീങ്ങളെ കൊണ്ട് അവർ ചെയ്യുന്ന പ്രവൃത്തിക്ക് അവർ സാക്ഷികളായിരിക്കെ, സാക്ഷികളായിക്കൊണ്ട് തീനരികിൽ അല്ലെങ്കിൽ കിടങ്ങിനരികിൽ അവരെന്ത് ചെയ്യാണ്? ഇരിക്കുകയാണ്. ആ അവസരത്തിൽ ഖുതില അസ്ഹാബുൽ ഉഖ്ദൂദ്, ആ ഉഖ്ദൂദിന്റെ ആളുകൾ ശപിക്കപ്പെട്ടു. ഏതാണ് ഈ അസ്ഹാബുൽ ഉഖ്ദൂദ്? എന്താണ് അവരുടെ വാർത്തകൾ? അതിൽ കുറെ ചരിത്രങ്ങൾ പറയപ്പെട്ടിട്ടുണ്ട്. കാരണം കിടങ്ങു കീറി ചുട്ടുകൊന്നവരുടെ ചരിത്രം കഴിഞ്ഞു പോയിട്ടുണ്ട്, കിടങ്ങു കീറാതെ ചുട്ടുവന്നവരൊക്കെ ചരിത്രം കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ കിടങ്ങു കീറാതെ ചുട്ടുവന്നവരെ കൂട്ടരെ കുറിച്ച് പറഞ്ഞിരുന്നു ഇവിടെ, ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? 99 ആളെ കൊന്നു. അതാരെ കുറിച്ചാ പറഞ്ഞ്? അംറു ബിനു ഹിന്ദിനെ കുറിച്ച് അല്ലെ. അംറു ബിനു ഹിന്ദ് ശബ്ദം ചെയ്തു 100, ആരെ കൊല്ലുന്ന ശബ്ദം? ഈ ബറാജിം ബറാജിം ഗോത്രക്കാരെ ബറാജിമുകളെ കൊല്ലും എന്നെന്ത് ചെയ്ത് ശബ്ദം ചുട്ടുമല്ലാതെ ശബ്ദം ചെയ്തു. അങ്ങനെ മൂപ്പര് 99 എണ്ണത്തിന് ചുട്ട് മനുഷ്യന്മാരെ ചുടുകയാണിത്. മനുഷ്യൻ പറ്റില്ലെങ്കിൽ പറഞ്ഞിട്ട് കാര്യം പണ്ടില്ല. ഈ പ്രഷാറും കൂട്ടരൊക്കെ ഞാനോതുപില്ല ചെയ്യണ ചുട്ട്. അങ്ങനെയാണ് പിന്നെ മൂപ്പരിക്ക് 100ാമത്തൊരാളെ കിട്ടിയില്ല. അപ്പോഴാണ് ആര് വന്നത്? ഒരു ബറാമിജ് ഗോത്രക്കാരനെ ആ വഴിയെ വരുന്നത്. അപ്പൊ ഇതിനെ മണം കേട്ടിട്ട് മൂപ്പര് വിചാരിച്ചാൽ ഒട്ടകത്തെ പൊരിച്ചു കൊടുക്കാൻ ഇവിടെ നിന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് കയറി ചെന്നു. അപ്പൊ മറ്റേ കല്ല് സന്തോഷമായി. 100ാമത് ഇങ്ങോട്ട് തേടിയ പള്ളി കാലയെ ചുറ്റിയായിരുന്നേ. അപ്പൊ ഓനെയും പിടിച്ച് ചുട്ടു. അത് പിന്നെ അറബികളൊരു ഉപമയായിട്ട് പറയുന്നൊക്കെ പറഞ്ഞേ. അതെ, കിടങ്ങ് കീറാതെ ചുട്ട മനുഷ്യന്മാരുണ്ട്, കിടങ്ങ് കീറി ചുട്ടവരുമുണ്ട്. അതിൽപ്പെട്ടതാണ് ഈ ബഖ്തൻസർ. ബഖ്തൻസർ എന്ന് പറയുന്ന പേർഷ്യക്കാരന്. അതേപോലെ ഈ റോമയിൽ എന്താണ് ആന്തോണിയോസ് എന്നോ അങ്ങനെ ഒരു ഭരണാധികാരി, അയാൾ അതിൻ്റെ ആളാണ്. യമനിൽ നജറാനിൽ ദൂനവാസ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു വ്യക്തി, യൂസുഫ് എന്നോ സുറാ എന്നൊക്കെ അയാൾക്ക് പേരുണ്ട്. സുറാ എന്നാണ് പേര്, ദൂനവാസ് വിളിക്കപ്പെടുന്നു അയാൾ. ഇവരൊക്കെ കിടങ്ങ് കീറിയിട്ട് ചുട്ടുവല്ലുന്ന ആളുകളാണ്. പിന്നെയും എനിക്കൊന്ന് താരിഖ് തബരിയിൽ പേർഷ്യയിൽ ഒരു ഭരണാധികാരി, അയാള് സ്വന്തം സഹോദരിയെ പ്രാപിക്കുമായിരുന്നു. സ്വന്തം സഹോദരിയെ പ്രാപിക്കുമായിരുന്നു. അങ്ങനെ ആ ക്രീഡ, ലൈംഗിക ക്രീഡ തുടരുമ്പോൾ അത് പരസ്യമായി. പിന്നെ അയാൾ എന്ത് ചെയ്തത്? അണികളിൽ ഇത് പിന്നെ അനുവദനീയമാണെന്ന് നിലക്ക് ഇത് അടിച്ചേൽപ്പിക്കാൻ തുടങ്ങി അണികളിൽ. അപ്പൊ ആളുകൾ ഇത് കൂട്ടാക്കിയില്ല, വിസമ്മതിച്ചു സഹോദരിമാരെ വേഴിക്കാന്നുള്ളത്. അപ്പൊ അയാൾ എന്ത് ചെയ്ത്? തന്റെ ഈ നയം സ്വീകരിക്കാത്തവരെ കിടങ്ങ് കീറി ചുട്ടുവന്നു എന്നാണ്. കിടങ്ങ് കീറി ചുട്ടുവന്ന് ചരിത്രം പ്രസിദ്ധമാണ്. അങ്ങനെയാണ് പിന്നീട് ഈ മജൂസി, അവിടെ പേർഷ്യയിൽ അങ്ങനെയാണ് മജൂസി എന്നാണല്ലോ. മജൂസികൾക്ക് ഇത്തരം പിന്നെ രീതി ആവാം എന്നൊരു നിയമം പിന്നീടാണ് ഉണ്ടായത്. സഹോദരിയെ ഇണയായി സ്വീകരിക്കുന്നുള്ള ഹുദാക്കട്ടെ അവളുതില്ല. അല്ല പുല്ലിൻ പിന്നെ അയാളെക്കുറിച്ച് അങ്ങനെ പറയപ്പെടുന്നുണ്ട്. ഇതേപോലെ വേറെയും പിന്നെ റോമക്കാരുടെ ചരിത്രത്തിൽ ഇങ്ങനെ കിടങ്ങ് കീറി ചുട്ട ഭരണാധികാരികളെ കുറിച്ച് പറയപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ചുടൽ ഈ ദൂനവാസ് എന്ന് പറയുന്ന സുറയാണ്. ദൂനവാസ് നജറാൻ എന്ന് പറയുന്നത് എവിടെയാണ്? യമനിൽ. യമനിൽ പണ്ടേ പ്രസിദ്ധമായ സ്ഥലമാണ് നജറാൻ. ചരിത്രത്തിൽ ഏറെ ചരിത്രങ്ങൾ പിന്നെ കുടികൊള്ളുന്ന ഒരു പ്രദേശമാണ് നജറാൻ പണ്ടുകാലം മുതലേ. അപ്പൊ അവിടെ ഭരിച്ചിരുന്നത് ഈ തുബ ഭരണാധികാരികളാണ്. തബാബിയ എന്ന് പറയുന്ന തുബ രാജാക്കന്മാരാണ്. തുബ രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ പിന്നെ ഈ നിസ്ലാസിൽ മാത്രങ്ങളൊക്കെ വരുന്നതിന് മുമ്പ്, നിസ്ലാസിൽ മാത്രങ്ങള് ഹിജറാബ്ദം അല്ല എ ഡി ഹിജറാബ്ദല്ല എ ഡി എത്രയിലാ നിസ്ലാസിൽ മാത്രങ്ങൾ നബിയാണത്? 570ൽ. ഇത് ഈ സംഭവം 520കളിൽ അല്ലെങ്കിൽ 30കളിൽ ഇങ്ങനെയാണ്. അപ്പൊ അന്ന് യഥാർത്ഥത്തിൽ ഏത് മത? ക്രിസ്തുമതാണ്. പിന്നെ ജൂതമതാണ്. നജറാനിൽ വേരോടിയത് ക്രിസ്തുമതായിരുന്നു. നജറാനിൽ വേരോടിയത് കാരണം പിന്നെ ഈ റോമൻ സാമ്രാജ്യത്തിന്റെ ശിഷ്യ പൗരസ്ത്യ റോമ സാമ്രാജ്യം ബൈസാന്റിയ, അതേപോലെ തന്നെ ഈ റോമ സാമ്രാജ്യത്തിന്റെ കീഴിലായിരുന്നു ഈ ആഫ്രിക്കൻ നാടുകളിൽ എത്യോപ്യയൊക്കെ, ഹബശ ഈ നാടുകളൊക്കെ. അപ്പൊ ഹബശ വഴി ക്രിസ്തുമതം എവിടെ എത്തിയിട്ടുണ്ട്? പിന്നെ യമനിലേക്ക് എത്തിയിട്ടുണ്ട് അല്ലേ. ഹബ്ഷയിൽ നിന്ന് യമനിലേക്ക് ഒരു കടലെടുക്കാണ്. ഏതാ കടലെടുക്കുന്നതിന്റെ പേര്? യമനും നിന്ന് ആഫ്രിക്കയിലേക്കുള്ള കടലെടുക്ക്, ചെങ്കടലിന്റെ വാലായിട്ട് പിന്നെ അറബിക്കടലിലേക്കുള്ള ഭാഗം ബാബ്മണ്ഡബ് അല്ലേ. ഏതായാലും പിന്നെ ആ വഴി എന്താണ്? ആ വഴി പിന്നെ ഹബ്ഷയിൽ നിന്ന് പിന്നെ ഈ മിഷനറിമാർ ക്രിസ്തു മതത്തെ യമനിൽ വിശിഷ്യ നജറാനിൽ പ്രചരിപ്പിച്ചിട്ടുണ്ട്, നജറാനിൽ പ്രചരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ വേറെയും ചില ചരിത്രങ്ങൾ കാണാൻ സാധിക്കും. പിന്നെ ക്രിസ്തു മതം നജറാനിലെത്തിയതുമായി ബന്ധപ്പെട്ടും ക്രിസ്തീയ പുരോഹിതന്മാർ നജറാനിൽ ശേഷിച്ചതായിട്ടൊക്കെ പറയപ്പെടുന്നുണ്ട്. അലാക്കുല്ലിൻ ക്രിസ്തു മതം, യഥാർത്ഥ ക്രിസ്തു മതം വേറെ ഓടിയ നജറാനിൽ പിന്നെ അവിടെ എങ്ങനെയാണ് ജൂതമതം സ്വാധീനം ചെലുത്തിയത് എന്നുള്ളതാണ്. ജൂതമതം സ്വാധീനം ചെലുത്തിയത് എന്നുള്ളതാണ്. കാരണം ഈ ചുട്ടുവന്ന, ഇവിടെ ചുട്ടുവന്നുള്ള ചുട്ടുവന്ന ഭരണാധികാരി സുർആ, അയാൾ ജൂതമതത്താൽ സ്വാധീനിക്കപ്പെട്ടവനാണ്, ജൂതമതത്തിൽ സ്വാധീനിക്കപ്പെട്ടവനാണ്. അത് സ്വാധീനിക്കപ്പെടാൻ കാരണം പിന്നെ യസരിബ്, യസരിബ് ആരാ? പിന്നെ പിൽക്കാലത്തെ മദീന, മദീനക്ക് വിശുദ്ധ മദീനത്തിൽ മുനവറയുടെ നിസ്ലാസലമാതങ്ങളുടെ ഹിജറക്ക് മുമ്പുള്ള പേരാണെന്ത്? യസരിബ്. യസരിബ്, ഈ യസരിബിൽ പിന്നെ യമൻ ഭരിച്ചിരുന്നതായ തുബ രാജാക്കന്മാരിൽ ഒരാൾ, പിന്നെ അയാളുടെ മക്കളും എത്തിപ്പെട്ട ഒരു ചരിത്രമുണ്ട്. അങ്ങനെ യസരിബ് നിവാസികളുമായിട്ട് അവിടെ ഉസ് ഹസ്രജ് ഗോത്രങ്ങളാണ്, പിൽക്കാലത്ത് അനുസാരികളായ അവരുമായിട്ട് ഒരിടപാടിൽ, കാരക്കിടപാടുകളിൽ അവർ പിന്നെ ബന്ധപ്പെടുകയും അങ്ങനെ ഈ തുബ്ബായിന്റെ മകനെ യസരിബ് നിവാസികൾ വധിക്കുകയും അങ്ങനെ അതിൽ അരിശം പൂണ്ട് തുബ്ബ രാജാവ് വലിയൊരു സൈന്യവുമായി ചെന്ന് യസരിബിനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ശ്രമിക്കുകയും അങ്ങനെ തന്റെ ഉദ്യമം പരാജയപ്പെടുകയും യസരിബ് നിവാസികളെ തോൽപ്പിക്കാനോ യസരിബിനെ കീഴ്പ്പെടുത്താനോ തുബ്ബായിനെ കഴിയാതിരിക്കുകയും ചെയ്തൊരു ചരിത്രം വിശദമായി പരാമർശിക്കപ്പെടുന്ന ചരിത്രത്തിൽ. ഏതായാലും യസരിബുകാരെ തോൽപ്പിക്കാൻ രാജാവിന് ആയില്ല എന്നുള്ളതും പിന്നെ യസരിബുകാരുടെ അന്നത്തെ സ്വഭാവം, അതിലും ഈ തുബ്ബ രാജാവ് ആകൃഷ്ടനായി. കാരണം പകലിൽ ശത്രുക്കളായി കണ്ട്, കാരണം തുബ്ബവും കൂട്ടർ യമനിൽ നിന്ന് വന്നവരല്ലേ, യസരിബുകാർ അവിടെ ഉള്ളവരാണ്. പകലിൽ ശത്രുക്കളായി കണ്ടിട്ട് യുദ്ധം, രാത്രി വിരുന്നുകാരായിട്ട് കണ്ട് സൽക്കാരം. ഇങ്ങനെയായിരുന്നു അന്നത്തെ യുദ്ധം, രാത്രി വിരുന്നുകാരി സൽക്കാരം, പകലിൽ യുദ്ധം. അങ്ങനെയായിരുന്നു യുദ്ധത്തിൽ തീർപ്പാണില്ല പറയുമ്പോൾ യസരിബുകാരെ സംബന്ധിച്ചിടത്തോളം അവരെ അത്ര ആയുധ കായിക ശേഷിയുള്ളവരല്ല, പക്ഷെ മറ്റവരങ്ങനെയല്ല. തുബ്ബ വന്നത് വലിയ സൈന്യമായിട്ട് തന്നെയാണ്. ഏതായാലും യസരിബിനെ കീഴ്പ്പെടുത്താൻ കഴിയാത്തതിൽ രാജാവിന് അത്ഭുതം ഉണ്ടായിരുന്നു, പിന്നെ യസരിബുകാരുടെ സ്വഭാവത്തിലും. അങ്ങനെയാണ് ബനു കുറയുള്ള ജൂതഗോത്രം, ആ ജൂതഗോത്രങ്ങൾ അവിടെ ഉണ്ട്, മദീനത്തിൽ ജൂതഗോത്രങ്ങളുണ്ട്, ബനു ഖൈനുഖ, ബനു കുറയുള്ള, ബനു നദീർ, ജൂതഗോത്രങ്ങളുണ്ട്. ബനു കുറയുദയിൽ രണ്ട് ജൂത പുരോഹിതർ വന്ന് തുബ്ബ രാജാവിനോട് സംസാരിക്കുന്നുണ്ട്. എന്താ സംസാരിക്കുന്നത്? യസരിബിനെ കീഴ്പ്പെടുത്താൻ നിങ്ങൾക്ക് സാധ്യമല്ല, ആഗതനാകാൻ പോകുന്ന ഒരു പ്രവാചകൻ, അതിനെ കാതോർത്ത് കഴിയാണ് ലോകം, ഞങ്ങൾ ആ പ്രവാചകൻ വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഹിജറ വരാനുള്ള പലായന ഭൂമിയാണ് ഇത്, യസരിബ്, യസരിബ്. അതുകൊണ്ട് ഈ യസരിബിനെ കീഴ്പ്പെടുത്തുക എന്നുള്ളത് കഴിഞ്ഞോളുന്നില്ല. അങ്ങനെയാണ് പുരോഹിതന്മാരോട് പിന്നെ രാജാവ് ചോദിക്കുന്നത്. എങ്കിൽ ആഗതകനാകാൻ പോകുന്ന പ്രവാചകന് വേണ്ടി എനിക്കെന്ത് സേവന ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ് കുറെ വീടുകൾ ഉണ്ടാക്കാൻ പറഞ്ഞ്, ഒരുവേളെ നിങ്ങൾ നിർമ്മിക്കുന്ന വീടിലായിരിക്കും ആ പ്രവാചകൻ വന്നാൽ താമസിക്കുക എന്നൊക്കെ പറഞ്ഞ്, അങ്ങനെ ചരിത്രം കാണാൻ സാധിക്കും. അതിലൊരു വീടാണ് അബു അയ്യൂബ് അൻസാരിയുടെ പ്രവിതാക്കന്മാർ എടുക്കുകയും അബു അയ്യൂബ് അൻസാരി താമസിക്കുകയും പിന്നീട് നിസ്ലാത്തുൽ മതങ്ങൾ ഹിജ്റ വന്നപ്പോൾ ആ വീട്ടിലാണ് പാർത്തതെന്നൊക്കെയുള്ള ചരിത്രം കാണാൻ സാധിക്കും. അലാക്കുല്ലിൻ ചരിത്ര റിപ്പോർട്ടുകളാണ്. തുബ്ബ രാജാവിന് ഈ വിവരം നൽകി, ഈ വിഷയങ്ങൾ അറിയിച്ച് ജൂത പുരോഹിതന്മാർ അദ്ദേഹത്തിന്റെ മനസ്സ് കവർന്നു, മനസ്സ് കവർന്നു. അങ്ങനെ ഈ മദീനയിലെ ജൂതന്മാരായിട്ടാണ് പിന്നെ തുബ്ബ എടുക്കുവണത്, യമനിലേക്ക് മടങ്ങുന്നത്. അങ്ങനെ തുബ്ബ രാജാവിന്റെ ഭരണ തണലിൽ മദീനയിൽ നിന്ന്, യസരിബിൽ നിന്ന് യമനിലേക്ക് പോയിട്ടുള്ള ഈ ജൂതന്മാർ അവിടെ ജൂതമതം പരത്താണ്, ജൂതമതം മതം പരത്താണ്. അവിടെ ഉണ്ടായിരുന്ന ക്രൈസ്തവരാണ്. ആ ക്രൈസ്തവരെ മായ്ക്കുവാനും നിഷ്കാസനം ചെയ്യാനും ജൂതവിശ്വാസം അവിടെ പകർത്താനും ഇവര് പണിയെടുക്കുന്നു, മനസ്സിലല്ലേ? അങ്ങനെ ജൂതമതത്തിൽ സ്വാധീനിക്കപ്പെട്ടു തുബ്ബ കുടുംബം, തുബ്ബ കുടുംബം, രാജകുടുംബം. ഈ തുബ്ബ എന്ന് പറയുന്നത് ഭരണാധികാരികളുടെ സ്ഥാനപ്പേരാണ്, ഫിർഔൻ, ഹിർഖൽ, കിസ്ര എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ഭരണാധികാരികളുടെ സ്ഥാനപ്പേരാണ് തുബ്ബ എന്നുള്ളത്. ഏതായാലും ആ കുടുംബം ചെയ്തു ജൂതമതത്താൽ സ്വാധീനിക്കപ്പെട്ടു. അങ്ങനെ അവർ അന്ധവിശ്വാസികളായി, ബഹുദൈവ വിശ്വാസികളായിരുന്ന ആളുകൾ ജൂതമതം, അതേപോലെ തന്നെ അവര് പിന്നിൽ കുറെ ആളുകൾ ക്രിസ്ത്യാനികളായിട്ടുണ്ടായിരുന്നു, യഥാർത്ഥ ക്രിസ്ത്യാനികൾ, അവരൊക്കെ എന്ത് ചെയ്തു? ജൂതമതം സ്വീകരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവര് പണിയെടുത്തു, ഈ ആളുകൾ പണിയെടുത്തു. അങ്ങനെ ഇരിക്കെയാണ് ഒരു ജൂത പുരോഹിതൻ ശേഷിക്കുന്ന അവസ്ഥ വരുന്നത്. സുഹൈബിൻ റൂമി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിന്റെ, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് നമ്മളൊക്കെ എല്ലാവർക്കും സുപരിചിതാണ്. അതായത് പിന്നെ ഈ ഭരണാധികാരിയുടെ കൊട്ടാരത്തിൽ പിന്നെ ആഭിചാരകരുണ്ടായിരുന്നു, ഒരു പിന്നെ മരണ പണിക്കാർ. അങ്ങനെ ഒരു മരണപ്പണിക്കാരൻ തന്റെ മരണക്രിയകൾ, അയാൾ മരിക്കണതിന് മുമ്പ് മറ്റുള്ള ഒരാളെ പഠിപ്പിക്കാൻ, കൊട്ടാരത്തിലേക്ക് വേണ്ടിയിട്ട് ഒരാളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറുപ്രായക്കാരനെ തെരഞ്ഞെടുക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ ആ ചെറുപ്രായക്കാരനെ, കുട്ടീനെ തെരഞ്ഞെടുക്കുകയും നിപുണനായ കുട്ടിയായിരുന്നു, ആ കുട്ടി ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് തന്റെ വീട്ടിൽ നിന്നും കൊട്ടാരത്തിലേക്ക് വരും. എന്താ പഠിപ്പിക്കുന്നത്? മരണം ശേഷ. അങ്ങനെ ആ കുട്ടി വരുമ്പോൾ വഴിയിൽ വെച്ചിട്ട് ഈ പുരോഹിതനെ കണ്ടുമുട്ടി. അങ്ങനെ ആ പുരോഹിതൻ ക്ഷണിച്ച്, പുരോഹിതനും പഠിപ്പിച്ച ആ സംഭവം വിശദമായ ഒരു ചരിത്രമാണ് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന വിശദമായ ചരിത്രം. ഏതായാലും ആ സംഭവത്തിൽ കുട്ടിക്ക് പിന്നെ ബോധ്യപ്പെടുന്നുണ്ട്, സത്യം റാഹിബിന്റെ കൂടെയാണ്, സാഹിറിന്റെ കൂടെയല്ല. സാഹിർ മരണക്കാരാണ്, റാഹിബ് പുരോഹിതൻ. പുരോഹിതനൊരു പേരുണ്ട്, കുട്ടിന്റെ പേര് അബ്ദുള്ള ഇബിൻ സാമിർ എന്നാണ്. പുരോഹിതന്റെ പേരെന്താണ്? ഫമിയോ എന്നോ അങ്ങനെ എന്തോ പേര്. ഏതായാലും പുരോഹിതൻ സത്യമാണ് എന്നുള്ളത് കുട്ടിക്ക് ബോധ്യപ്പെട്ടു. പുരോഹിതനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൽ ചില അത്ഭുതങ്ങൾ ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹം ശുദ്ധ ക്രിസ്ത്യാനിയായിരുന്നു, നല്ല തികഞ്ഞ വിശ്വാസിയായിരുന്നു. ഈ ചർച്ച് പിൽക്കാലത്ത് നിർമ്മിച്ച ക്രിസ്തുമതം ഉണ്ടല്ലോ, ആ ക്രിസ്തുമതം തീർത്തും യഥാർത്ഥ ക്രിസ്തുമതത്തിനെതിരാണ്, ചർച്ചിന്റെ ക്രിസ്തുമതം. അതേസമയം യഥാർത്ഥ വിശ്വാസിയായിരുന്നു ഈ പുരോഹിതൻ. നിസ്രാശ്രമതങ്ങളൊന്നും ഇല്ല, ഭുജാതനായിട്ടെന്നല്ല. ഏതായാലും പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതാല ഈ കുട്ടിയിലൂടെ ചില കറാമത്തുകൾ വെളിപ്പെടുത്തി. കാരണം കുട്ടി എന്ത് ചെയ്തു? പുരോഹിതനിൽ വിശ്വസിച്ചു, മരണക്കാരനെ അവിശ്വസിച്ചു. പുരോഹിതന്റെ ശിക്ഷണത്തിലൂടെ കുട്ടി യഥാർത്ഥ വിശ്വാസം ഉൾക്കൊണ്ട്. അതുകൊണ്ടാണ് കുട്ടിയിലൂടെ ചില കറാമത്തുകൾ വെളിപ്പെടുത്തി അള്ളാഹു സുബ്ഹാനഹു വതാല. അങ്ങനെ കുട്ടി അള്ളാഹുവിന്റെ അനുവാദത്താൽ രോഗികളെ ചികിത്സിക്കുകയും അതേപോലെ ബ്ലൈൻഡ് ആയവർക്ക് കാഴ്ച അള്ളാഹു ഏകയാണ്, അതേപോലെ തന്നെ പാണ്ഡുരോഗികളെ സുഖപ്പെടുത്തി, ഇങ്ങനത്തെ ചില അത്ഭുതങ്ങൾ ആ കുട്ടിയിലൂടെ വെളിപ്പെടാൻ തുടങ്ങി. മനസ്സിലായില്ലേ? അപ്പോ രാജാവിന്റെ തന്നെ കൊട്ടാരത്തിലെ ഒരു കൂട്ടുകാരനെ സംബന്ധിച്ചിടത്തോളം, രാജാവിന്റെ കൂടെ സദാ ഉണ്ടാകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, അയാൾ ബ്ലൈൻഡാണ്. ഈ കുട്ടിയുടെ വാർത്ത പരന്നപ്പോ ഈ വ്യക്തി എന്തുണ്ട്, കുട്ടിനെ സമീപിച്ചിട്ട് പറയുന്നുണ്ട്, എനിക്ക് എന്റെ കാഴ്ച തിരിച്ചു തരണം, ഞാൻ അന്ധനാണ്. അപ്പൊ കുട്ടി പറയുന്നു, ഞാൻ ആർക്കും കാഴ്ച തിരിച്ചു കൊടുക്കണില്ല, കാഴ്ച കൊടുക്കുന്നത് അള്ളാഹുവാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം, നിങ്ങൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കും. അങ്ങനെ കുട്ടി പ്രാർത്ഥിച്ചു, അദ്ദേഹം അള്ളാഹിനോട് പ്രാർത്ഥിച്ചു, ഈ ഇയാൾക്ക് കാഴ്ച തിരിച്ചു കിട്ടി. അതോടുകൂടിയിട്ട് രാജാവ് അന്തം വിട്ടത് എങ്ങനെയാണ്? അപ്പോ രാജാവ് എന്ത് ചെയ്ത്? രാജാവിനോട് പറഞ്ഞിരുന്നു, കുട്ടി ഇന്നെ കുറിച്ച് ഒരിക്കലും രാജാവിനോട് വിവരം പറയരുത്. കുട്ടിനോട് പുരോഹിതൻ പറഞ്ഞിരുന്നു, എന്നെ കുറിച്ച് ഒരിക്കലും നിങ്ങൾ കൊട്ടാരത്തിൽ വിവരം നൽകരുത്, കാരണം അദ്ദേഹം യഥാർത്ഥ ക്രിസ്ത്യാനിയാണ്, യഥാർത്ഥ ക്രിസ്ത്യാനികളെ പിടിച്ചിട്ട് മറ്റാള് ശരിയാക്കും. അപ്പൊ അത് പറഞ്ഞിരുന്നു. പക്ഷെ രാജാവിന്റെ കൂട്ടുകാരന് ഈ കാഴ്ച തിരിച്ചു കിട്ടിയപ്പോൾ രാജാവ് ബലാത്കാരമായിട്ട് ചോദിച്ചു. അങ്ങനെ അദ്ദേഹത്തിന് പറയേണ്ടി വന്നു കുട്ടിയാണെന്നുള്ളത്. കുട്ടിയെ വിളിപ്പിച്ചു, കുട്ടിയെ പീഡിപ്പിച്ചു, പീഡനം അസഹ്യമായപ്പോൾ കുട്ടി പറഞ്ഞു പുരോഹിതനെ കുറിച്ച്. അങ്ങനെ മൂന്ന് പേരും രാജാവിന്റെ കൂട്ടുകാരനെ മിൻഷാറ് വെച്ച് തന്നെയാണ് പുലർത്തിയത്, ഈർച്ചവാള് വെച്ച് പുലർത്തിക്കൊന്നു. പുരോഹിതനെയും ഈർച്ചവാള് നെറുകയിൽ വെച്ച് പുലർത്തിക്കൊന്നു. കുട്ടിയെ വധിക്കാൻ വേറെ ശ്രമങ്ങളാണ് നടത്തിയത്. കിങ്കരന്മാരെ വിട്ട് മലമുകളിലേക്ക് പറഞ്ഞയച്ചു, എന്നിട്ട് മലമുകളിലെത്തിയിട്ടുണ്ടെങ്കിൽ മലമുകളിൽ നിന്ന് താഴത്തേക്ക് എറിയാൻ പറഞ്ഞു. പക്ഷെ കുട്ടി മലമുകളിൽ ഈ കിങ്കരന്മാരേറ്റ് എത്തിയപ്പോൾ കുട്ടി അള്ളാഹിനോട് പ്രാർത്ഥിച്ചു, അള്ളാഹുമ്മ ഇക്ഫിനി ഹിംബിമാ ശിഇത്, അള്ളാഹുവേ ഇക്ഫിനി ഹിംബിമാ ശിഇത്, നീ ഉദ്ദേശിക്കുന്ന വിധം ഇവരിൽ നിന്ന് എനിക്ക് രക്ഷ നൽകണമേ, നീ എനിക്ക് മതിയായവനാകണമേ എന്ന് പ്രാർത്ഥിച്ചു. മല വിറച്ചു, ആ പ്രകമ്പനത്തിൽ ഈ കിങ്കരന്മാർ തെറിച്ചു, കുട്ടി സുരക്ഷിതനായിട്ട് മടങ്ങി. രാജാവ് വീണ്ടും ക്രോധവാനായി. ഇങ്ങനെയുള്ള ഈറമൂത്രണ്ടെങ്കിൽ പിന്നെ അക്കും വാർത്തയിലും ഒന്നും വേർതിരിച്ചറിയാൻ കഴിയില്ല, മതാ ഈ അന്ധനായി മാറും. അവർ രാജാവ് എന്ത് ചെയ്തു? ഒരു തോണിയിൽ കിങ്കരന്മാരോടൊപ്പം കുട്ടിയെ വിട്ടു. നടുകടലിലെത്തിയിട്ടുണ്ടെങ്കിൽ കുട്ടിനെ കടലിൽ കയറിഞ്ഞിട്ട് ഇവരോട് മടക്കാൻ പറഞ്ഞു. അപ്പോഴും കുട്ടി ഇവർ കുട്ടീനെ കൊണ്ടുപോയി. കടലിലെത്തിയപ്പോൾ കുട്ടി പ്രാർത്ഥിച്ചു, അള്ളാഹു മക്ഫിനെയും വിമാശിച്ചു. മനസ്സിലെ? തോണിയിൽ നിന്ന് കിങ്കരന്മാർ കടലിൽ തെറിച്ചു, കുട്ടി മടങ്ങി വന്നു. അപ്പോൾ രാജാവ് ക്രോധവാനായിട്ട് തന്റെ ക്രോധത്തിൽ തുടർന്നപ്പോ കുട്ടി പറഞ്ഞു, രാജാവേ നിങ്ങൾക്ക് എന്നെ കൊല്ലാൻ പറ്റൂല. എങ്ങനെയല്ലാതെ ജനങ്ങളെല്ലാവരും ഒരൊറ്റ പ്രതലത്തിൽ, വിശാലമായ പ്രതലത്തിൽ അണിനിരത്തി, ജനങ്ങൾ അണിനിരത്തിയിട്ട് ജനങ്ങളെല്ലാവരും വീക്ഷിക്കും പ്രകാരം വിധം എന്നെ നിങ്ങൾ നാട്ടി നിർത്തണം, നാട്ടി നിർത്തണം. എന്നിട്ട് എന്റെ ആവനാഴിയിൽ നിന്ന് ഒരമ്പെടുത്ത് ബിസ്മില്ലാഹി റബ്ബിൽ ഗുലാം, ബിസ്മില്ലാ അള്ളാഹുവിന്റെ നാമത്തിൽ, റബ്ബിൽ ഗുലാം ഈ കുട്ടിന്റെ റബ്ബായ, ഈ കുട്ടിന്റെ രക്ഷിതാവായ അള്ളാഹുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞ് എന്റെ കഴുത്തിൽ നിങ്ങൾ അമ്പെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കൊല്ലാൻ പറ്റും എന്ന് പറഞ്ഞു. രാജാവിന് ഈ കുട്ടീനെ ഒഴിവാക്കിയാൽ മതി, മനസ്സിലായില്ലേ? ഇനിയിപ്പോ എന്ത് പറയാൻ അതിന്റെ മുകളിൽ തയ്യാറാണ്. ആളുകളൊക്കെ ഒരുമിച്ച് നിർത്തി കുട്ടിനെ നാട്ടി, എല്ലാവരും കേൾക്കെ കാണെ ബിസ്മില്ലാ റബ്ബിൽ ഗുലാം എന്ന് പറഞ്ഞ് അമ്പെയ്ത് അത് കുട്ടിന്റെ കഴുത്തിൽ തന്നെ തറച്ച്, ഇവിടെ സുദുഹിൽ തറച്ച്, മനസ്സിലല്ലേ? കുട്ടി ഷഹീദായി, കുട്ടി ഷഹീദായി, രക്തം തെറിച്ച് കുട്ടി ഷഹീദായി. ബിസ്മില്ലാ റബ്ബിൽ ഗുലാം എന്ന് രാജാവ് പ്രഖ്യാപിച്ചിട്ട് തെരഞ്ഞ ഇതാണ് സാധിച്ചത്. ഇത് കേട്ടതോടുകൂടിയിട്ട് ജനതതികൾ ഒന്നടങ്കം എല്ലാവരും ആമന്ന ബി റബ്ബിൽ ഗുലാം, എന്താ ആ കുട്ടിയുടെ റബ്ബിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചു. അതൊക്കെ നന്നായിട്ട് എന്ത് ഏകദൈവ വിശ്വാസം പ്രഖ്യാപിച്ചു, ആമന്ന ബി റബ്ബിൽ ഗുലാം. അതായിരുന്നു ആര് ഭയന്നത്? കുട്ടിനെ കൊല്ലാൻ കാരണം ജനങ്ങൾ ഇത് പറയുമെന്നുള്ളതാണ്. അത് പ്രഖ്യാപിച്ചു ജനങ്ങൾ. അതോടുകൂടി രാജാവ് വീണ്ടും ക്രോധവാനായി, രാജാവും രാജാവിന്റെ പ്രധാനികളും. അങ്ങനെ അവരെന്ത് ചെയ്ത്, അവര് നജറാനിൽ നീണ്ട വിശാലമായ കിടങ്ങുകൾ തീർത്ത് അതിൽ വിറക് നിറച്ച് ഈ ആളുകളെ കൊന്നു. ഈ ആളുകളെ അതിൽ ഇന്ധനം നിറച്ചിട്ട് അതിന് തീ കൊടുത്ത് ആ കിടങ്ങിനരികിൽ അവര് നിന്ന്, എന്നിട്ട് അവരൊക്കെ സാക്ഷികളായിരിക്കെ ഈ വിശ്വാസികളെ, ചരിത്ര റിപ്പോർട്ടുകളിൽ ചുരുങ്ങിയത് 20,000, ചുരുങ്ങിയത് 20,000 വിശ്വാസികളെ ചുട്ടു എന്നാണ്. ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുട്ടി ഷഹീദായി. ഉമർ, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഉമർ റളിയല്ലാഹു തആലന്റെ ഖിലാഫത്തിൽ ഈ കുട്ടിയെ മറമാടിയ ഭൗതിക ശരീരം കിട്ടിയെന്നാണ്, കണ്ടു എന്നാണ്, മനസ്സിലായി? ആ കുട്ടിയാണെന്ന് അറിയാൻ കാരണം ആ കുട്ടിന്റെ കഴുത്തിൽ അമ്പേറ്റിട്ടാണ് ആ കുട്ടി ഷഹീദായത്, മനസ്സിലെ? കുട്ടിന്റെ മയ്യത്ത് കണ്ടപ്പോ വിരലവിടെ വെച്ചിട്ടാണ് കുട്ടി കിടക്കുന്നത്, ആ ശരീരം കേടായിട്ടില്ല, മനസ്സിലെ? അപ്പൊ ആ കൈ വലിച്ചപ്പോ രക്തം ചീറ്റി, വീണ്ടും കൈ അവിടെ തന്നെ പിന്നെ വെച്ചു എന്നുള്ളതാണ്, കൈ അവിടെ തന്നെ വെച്ചു എന്നുള്ളതാണ്. അപ്പൊ അത് കാരണത്താലാണ് ഹദീസിന്റെ റിപ്പോർട്ട്, ഇമാം മുസ്ലിമിന്റെ റിപ്പോർട്ടാണത്, സഹിയാണ്. പിന്നെ ആ കുട്ടിയാണ് ഇത് എന്നുള്ളത് പിന്നെ ഉറപ്പായത്. ഏതായാലും ഭൗതിക ശരീരം പിന്നീട് സംസ്കരിക്കപ്പെട്ടു, അത് പിന്നെ എന്തായില്ല, ഒരിക്കലും കെട്ടി ഉയർത്തപ്പെടുകയോ ആരാധിക്കപ്പെടുന്ന വിധം ഒരു പിന്നെ കബറടായിട്ട് മാറ്റുകയൊന്നും ചെയ്തിട്ടില്ല, അതൊന്ന്. പിന്നെ ഭൗതിക ശരീരം ഇഴകിയില്ല എന്ന് പറഞ്ഞെങ്കിൽ അത് അള്ളാഹു സുബ്ഹാനഹു തആല നൽകുന്ന ആദരവാണ്. നബിമാരെ സംബന്ധിച്ചിടത്തോളം നബിമാരുടെ ഭൗതിക ശരീരം ദൈവം മണ്ണ് തിന്നൂല, അള്ളാഹു സുബ്ഹാനഹു തആല ഭൂമിക്ക് പ്രവാചകന്മാരുടെ ശരീരം നിശ്ചിതാക്കിയാണ്. അതേപോലെ തന്നെ അള്ളാഹുവിൽ നിന്നുള്ള ആദരവായിരിക്കും അള്ളാഹുവിന്റെ ഔലിയാക്കളെ സംബന്ധിച്ചിടത്തോളം അവരിൽ ചിലർക്ക് ഇത്തരം ആദരവുകൾ, എല്ലാ ഔലിയാക്കളും പിന്നെ മണ്ണിൽ ഇഴകൂല എന്ന് അതിനർത്ഥമല്ല. അതേസമയം ചിലർക്ക് അള്ളാഹുവിൽ നിന്നുള്ള ആദരവായിരിക്കാം ഇങ്ങനെ. ഏതായാലും നബിമാരായാലും ഔലിയാക്കളായാലും അവർക്ക് കിറാമത്ത് ഉണ്ടെങ്കിലും മുജിസത്ത് നബിമാർക്കുണ്ട്, അമ്പിയാക്കളായാലും. അള്ളാഹിനോട് ചോദിക്കേണ്ടതെന്ന് ആരോട് ചോദിക്കാൻ പാടില്ല, ഔലിയാക്കളോടും ചോദിക്കാൻ പാടുള്ളതല്ല, അമ്പിയാക്കളോടും ചോദിക്കാൻ പാടുള്ളതല്ല. അവർക്ക് ഇനി എത്രമാത്രം പിന്നെ ജീവിച്ചിരിക്കുന്ന ആളുകളിൽ കഴിവുകൾ ഉണ്ടെങ്കിലും മരണാനന്തരം അവരുടെ കിറാമത്തുകൾ വെളിപ്പെട്ടിട്ടുണ്ടെങ്കിലും നമ്മൾ അവർക്ക് ആ കിറാമത്ത് കൊടുത്തത് ആരാണ്? അള്ളാഹുവാണ്. അവർ ഔലിയാക്കളാക്കിയത് ആരാണ്? അള്ളാഹുവാണ്. നബിമാരെ നബിമാരാക്കിയത് ആരാണ്? അള്ളാഹുവാണ്. നബിമാർക്ക് മുഴുവത്ത് കൊടുത്തത് ആരാണ്? അള്ളാഹുവാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹിനോട് ചോദിക്കേണ്ടതും അള്ളാഹുവിൽ വിശ്വസിക്കേണ്ടതും പടപ്പുകളിൽ വിശ്വസിക്കുക എന്നുള്ളത് എന്തെയ്യല്ല, ഒരിക്കലും പാടുള്ളതല്ല. അലാകുല്ലിൻ, ഇവിടെ നജറാനിൽ ഈ ദൂനവാസ് എന്ന് പറയുന്ന ഭരണാധികാരി വലിയ കിടങ്ങ് തീർത്തു. എന്നിട്ട് എന്ത്, ആ കിടങ്ങിൽ വിശ്വാസികളെ എറിഞ്ഞു എറിഞ്ഞ് ചുട്ടുവന്നു, നല്ല തീ നിറച്ച് അത് ചുട്ടുവന്നു. ഹദീസിന്റെ ലഫ്ലുകൾ ഈ കാണാൻ, ഇമാം മുസ്ലിമിന്റെ റിപ്പോർട്ടിൽ ഒരു സ്ത്രീയാണ് അവസാനം കിടങ്ങിൽ വീണത്, മനസ്സിലേ? അപ്പൊ ആ കിടങ്ങിൽ വീഴുന്ന സ്ത്രീയുടെ കയ്യിൽ അതിന്റെ ചോര കുഞ്ഞുണ്ട്, ചെറിയ കുഞ്ഞുണ്ട്. അപ്പൊ അതിന് മൊലി വിട്ടാണ്. അപ്പൊ ഈ കുഞ്ഞിനെയും കൊണ്ട് ഓടുകയാണ് അത് കിടങ്ങിന് നേരെ. അപ്പൊ അതിന് ഓടാൻ കഴിയണില്ല, മനസ്സിലായത്? അപ്പൊ കുഞ്ഞ് സംസാരിച്ചു എന്നാണ്, ഉമ്മ ഇസ്ബരി ഫൈനക്കയാലൽ ഹഖ്, ഉമ്മ നിങ്ങൾ ക്ഷമിച്ചോളി, നിങ്ങൾ സത്യത്തിലാണ്. അപ്പൊ അത് കേട്ടിട്ടാണ് ഉമ്മ കുഞ്ഞിനെയും കൊണ്ട് ആ തീയിൽ വീണത് എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. അതൊക്കെ പിന്നെ നമ്മൾ ഈ ചരിത്രം വായിക്കുമ്പോൾ ഈ ഇസ്ലാമിന് വേണ്ടിയിട്ട് നമ്മുടെ പൂർവികർ സഹിച്ച ത്യാഗങ്ങളാണ്, മനസ്സിലെ, അവർ പീഡിപ്പിക്കപ്പെട്ടതാണ്. പിന്നെ ഇസ്ലാമിന്റെ പേരിൽ നിർബന്ധിപ്പിക്കപ്പെടുമ്പോൾ കുഫറിന്റെ ലഫ്ദ് ഉച്ചരിക്കാൻ നമുക്ക് അനുവാദമുണ്ട്. കുഫറിന്റെ ലഫ്ദ് ഉച്ചരിച്ചിട്ട് തടി സലാമത്താക്കാൻ നമുക്ക് ഇളവുണ്ട്. പക്ഷെ എന്നിട്ടും ആ ഇളവ് സ്വീകരിക്കാതെയാണ് അവരെന്ത് ചെയ്തത്, സ്വർഗത്തിന് പ്രാമുഖ്യം കൽപ്പിച്ചിട്ട് അവർ അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടിയിട്ട് ഈ മത്സരിച്ചത്. നിസ്ലാസ്ലമാങ്ങൾ പിന്നെ നിസ്ലാസ്ലമാങ്ങളുടെ കാലത്ത് ഒരു വ്യക്തി, രണ്ട് വ്യക്തികൾ, പിന്നെ മുസ്ലിം നബുവത്ത് വാദിച്ച ആ സന്ദർഭത്തിൽ രണ്ട് വ്യക്തികൾ ഒരാളോട് ചോദിച്ചു, മുസ്ലിമ ഞാൻ അള്ളാഹുവിന്റെ റസൂലാണെന്നുള്ളത് നീ പറയോ. നിർബന്ധിക്കപ്പെട്ട, അവർ ബന്ധിക്കപ്പെട്ട് പീഡിപ്പിക്കപ്പെട്ടാണ് ചോദിക്കുന്നത്. അപ്പൊ ആ പീഡനത്തിന്റെ ഊക്കിൽ എന്ത് ചെയ്തു, ഒരാള് സമ്മതിച്ച്. അപ്പൊ അയാളെ മുസ്ലിമ വെറുതെ വിട്ട് അവരനോട് ചോദിച്ചു മുസ്ലിമ, അപ്പൊ പറഞ്ഞു നീ ഒരിക്കലും റസൂലല്ല, നീ വ്യാജവാദിയാണെന്ന് അയാൾ ഉറച്ചു നിന്നു. അപ്പൊ അയാളെ കൊന്ന്. അപ്പൊ അവരുടെ വാർത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ പറയപ്പെട്ട റസൂലുള്ള പറഞ്ഞത്, ആദ്യത്തെ വ്യക്തി അള്ളാഹു നൽകിയ റുഖ്സ സ്വീകരിച്ചു, റുഖ്സ സ്വീകരിച്ചു, അത് അയാൾക്ക് അനുവദനീയാണ്. അതേസമയം അവരൻ മറ്റേ വ്യക്തി അയാള് ആ റുഖ്സ സ്വീകരിച്ചില്ല, അതുകൊണ്ട് ഫഹനി അൻ ലഹു, ഫഹനി അൻ ലഹു, അവന് മംഗളം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അപ്പോ റുഖ്സ സ്വീകരിച്ചിട്ട് അള്ളാഹു അനുവദിച്ച രീതിയിൽ അറസ്റ്റ് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് അനുവദനീയാണ്. നിർബന്ധിക്കപ്പെടുന്ന സന്ദർഭത്തിൽ മരണം അനിവാര്യമെന്ന രീതിയിൽ നിർബന്ധിക്കപ്പെടുന്ന അവസരത്തിലാണിത്. അതേസമയം ഒരാൾ അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി മരണത്തിൽ തന്നെയാണ് തെരഞ്ഞെടുക്കുന്നത് എങ്കിൽ ഫഹനി അല്ലഹു, അവന് മംഗളം, അത് അഭികാമ്യം എന്നർത്ഥം. ഏതായാലും ഈ വിശ്വാസികൾ എന്ത് ചെയ്തു, അവിടെ ഈ വിധം തീയിലിട്ട് ചുട്ട് കൊല്ലപ്പെടുകയുണ്ടായി, അവർ ഷഹീദുകളായി. ഈ സംഭവമാണ് ഇവിടെ അസ്ഹാബുൽ ഉഹ്ദൂദിന്റെ സംഭവം എന്നാണ് പ്രമുഖരായ പ്രാമാണികരായ പല പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, അതല്ല കുറെ കടങ്ങ് ഈ ചുട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതൊക്കെ ഇവിടെ ഉദ്ദേശമാണെന്നും എന്നൊക്കെ പറഞ്ഞവരുണ്ട്. ഏതായാലും പ്രധാനപ്പെട്ട സംഭവം ഈ വിഷയത്തിൽ ഇതാണ്. ഇത് പല മുഫസ്സിരീങ്ങളും തഫ്സീറുകളിൽ ഈ സംഭവത്തോടനുബന്ധിച്ച് നൽകിയിട്ടുണ്ട്. അന്നാരിദാത്തിൽ വഖൂദ് ഇദുഹും അലൈഹ ഖൂദ് വഹും അലാ മാ യഫ്അലൂന ബിൽ മുഅ്മിനീന ഷുഹൂദ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വമാ നഖമു മിൻഹും ഇല്ലാ അൻ യുഅ്മിനു ബില്ലാഹിൽ അസീസിൽ ഹമീദ് അല്ലദീ ലഹു മുൽക്കു സമാവാത്തി വൽ അർദി വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ്. വമാ നഖമു മിൻഹും, എന്താ വമാ നഖമു, അവിടെ നഖമ എന്ന് പറഞ്ഞെങ്കിൽ കരിഹ എന്നർത്ഥം, വെറുത്തു, വിരോധം വെച്ച് പുലർത്തി. അതേപോലെ തന്നെ അങ്കറ, കരിഹ അൻകറ, എതിർപ്പ് പ്രകടിപ്പിച്ചു, വിരോധം വെച്ച് പുലർത്തി, എതിർപ്പ് പ്രകടിപ്പിച്ചു. വമാനഖമു എന്നാൽ കിടങ്ങിന്റെ ആളുകൾ വെറുപ്പ് വെച്ച് പുലർത്തിയില്ല, വിരോധം വെച്ച് പുലർത്തിയില്ല. മിൻഹും ഇവരോട്, ആരോട്, ഈ വിശ്വാസികളോട്, മുഅ്മിനീങ്ങളോട്. ഇല്ലാ അയ്യുമിനു ബില്ലാഹിൽ അസീസിൽ ഹമീദ്, ഇല്ലാ അയ്യുമിനു, അവർ വിശ്വസിച്ചു എന്നതിനാലല്ലാതെ, തങ്ങൾ വിശ്വസിച്ചു എന്നതിനാലല്ലാതെ അവരോട് കിടങ്ങിന്റെ ആളുകൾ വിരോധം വെച്ച് പുലർത്തിയിട്ടില്ല, വെറുപ്പ് വെച്ച് പുലർത്തിയിട്ടില്ല. അതെന്താ അവരുടെ കുറ്റം? കുറ്റം അള്ളാഹുവിൽ വിശ്വസിച്ചു, അള്ളാഹു അംഗീകരിച്ചു എന്നുള്ളതാണ്. അള്ളാഹു ആരാണ്? ആരാ അള്ളാഹു? ബില്ലാ അൽ അസീസ് അൽ ഹമീദ്. എന്തോ അൽ അസീസ്, അൽ അസീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അജയ്യൻ എന്ന് പറയും അല്ലെ, ഒരാൾക്കും തോൽപ്പിക്കാൻ കഴിയാത്ത വിധം എല്ലാവരെയും ജയിച്ചു നിൽക്കുന്നവൻ, എല്ലാവരെയും ജയിച്ചു നിൽക്കുന്ന അജയ്യനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല, അൽ അസീസ്. പിന്നെ അള്ളാഹു ആരാണ്? അൽ ഹമീദ്. അള്ളാഹു അൽ ഹമീദുമാണ്. എന്താ അള്ളാഹു അൽ ഹമീദ് എന്ന് പറയുമ്പോ, അള്ളാഹു ഹാമിദുമാണ്, അള്ളാഹു മഹ്മൂദുമാണ്. ഹാമിദ് മഹ്മൂദ്, ഹാമിദ് എന്ന് പറഞ്ഞാൽ ഇസ്മുഫായിലിനും ഇസ്മഫൂലിനും ഇത് പ്രയോഗിക്കൂ. ഹാമിദ് എന്ന് പറഞ്ഞാൽ സ്തുതിക്കുന്നവൻ, അള്ളാഹു സ്തുതിക്കുന്നവനാണ്. മഹ്മൂദ് എന്ന് പറഞ്ഞാൽ അള്ളാഹു സ്തുതിക്കപ്പെടുന്നവനാണ്, അള്ളാഹു സ്തുതിക്കപ്പെടുന്നവനാണ്. അള്ളാഹു ആരെ സ്തുതിക്കുക? അള്ളാഹു ആരെ സ്തുതിക്കുക? അള്ളാഹു ആരെയാണ് സ്തുതിക്കുക? സ്തുതി അർഹിക്കുന്ന പടപ്പുകള് അള്ളാഹു പുകഴ്ത്ത ആരാണ്? സ്തുതി അർഹിക്കുന്ന ആളുകളെ അല്ലേ. ഇപ്പൊ അള്ളാഹു സുബ്ഹാനഹു തആല അടിമകളിൽ ചിലരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ബാനലോകത്ത് മലക്കുകളോട് എന്തെയും? ഇവരെ പ്രശംസിച്ച് പറയുന്ന ആരെയാണ് അള്ളാഹു ഇഷ്ടപ്പെടുക? ആരെയാണ് അള്ളാഹു ഇഷ്ടപ്പെടുക ഭൂമിയിൽ? വല്ലാഹു യുഹിബ്ബുൽ മുത്തഖീൻ, വല്ലാഹു യുഹിബ്ബുൽ മുഖ്സിത്തീൻ, അള്ളാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. മനസ്സിലായി? അള്ളാഹു യുഹിബ്ബുൽ സ്വാബിരീൻ അല്ലേ, മുതതഹീരീൻ, തവ്വാബീൻ, തൗബ ചെയ്യുന്നവർ, തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നവർ, ക്ഷമാലുക്കൾ, പരിശുദ്ധന്മാർ, സുഹൃതം ചെയ്യുന്നവർ, ഇവരൊക്കെയാണ് ഇഷ്ടപ്പെടുക. അള്ളാഹു ഇഷ്ടപ്പെടുക, അവരെയാണ് അള്ളാഹു സുബ്ഹാനഹു തആല എന്ത് ചെയ്യുക? പ്രശംസിക്കുക, പുകഴ്ത്തി പറയുക. അപ്പൊ അള്ളാഹു ഹാമിദാണ്, സ്തുതിയും അതേപോലെ തന്നെ പ്രശംസയും അറിയിക്കുന്നവരെ പ്രശംസിക്കുന്നവനും പുകഴ്ത്തുന്നവനുമാണ് ആര്? അള്ളാഹു സുബ്ഹാനഹു തആല. അതാണ് അൽ ഹാമീദ് എന്ന് പറയുന്നതിന്റെ ഒരു അർത്ഥം. മഹ്മൂദ്, മഹ്മൂദ് ആരാ? എന്താ അർത്ഥം മഹ്മൂദ് പറഞ്ഞത്? ആ സ്തുതിക്കപ്പെടുന്നവൻ. ആരാ സ്തുതിക്കപ്പെടുന്നവൻ? അള്ളാഹു ആണ്. അള്ളാഹു സ്തുതിക്കപ്പെടും. ആരാൽ? ആരാലാണ് അള്ളാഹു സ്തുതിക്കപ്പെടുക? നിങ്ങളാൽ അള്ളാഹു സ്തുതിക്കപ്പെടും അല്ലേ. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അതിന്റെ ഒരു പറയാ? എങ്ങനെ? സുബ്ഹാനല്ലേ, അൽഹംദുലില്ല. ആ ഇതെന്തിനാ? എന്തിനാ നമ്മൾക്ക് ഇത് പഠിപ്പിക്കപ്പെട്ടത്? അൽഹംദുലില്ല. സ്തുതികളെല്ലാം ആർക്ക് മാത്രാണ്? അള്ളാഹുവിന് മാത്രാണ് സ്തുതികളെല്ലാം. അള്ളാഹുവിന് മാത്രാണ് ഈ അൽഹംദുലില്ലാ ചൊല്ലുന്നവൻ എന്താ ചെയ്യുന്നത്? ആരെ സ്തുതിക്കണത്? അള്ളാഹിനെയാണ് സ്തുതിക്കുന്നത്. അള്ളാഹു മഹ്മൂദാണ്. ഹമീദ് എന്ന് പറയുമ്പോൾ അള്ളാഹു മഹ്മൂദ്, സ്തുതിക്കപ്പെടുന്നവനാണ്. അവൻ ആരാ സ്തുതിക്കണത്? പടപ്പുകളാണ് സ്തുതിക്കുന്നത്. നമ്മൾ സൃഷ്ടികളാണ് അവനെ സ്തുതിക്കുന്നത് അല്ലേ. ഫസുൽ അർഷി മഹ്മൂദൻ വഹദ മുഹമ്മദ്. ദുൽ അർഷ്, അർഷിനുടമയായ അള്ളാഹു മഹ്മൂദ്, അവന് സ്തുതിക്കപ്പെടുന്നവനാണ്. അവനെ സ്തുതിക്കുന്നത് ആരാ? പടപ്പുകളാണ് അല്ലേ. നമ്മൾ അൽഹംദുലില്ലാ പറയണില്ലേ, എന്തിനാ നമ്മൾ അൽഹംദുലില്ലാ അറിയുന്നത്? അതര വ്യായാമത്തിനാ? ചിലവർക്ക് എന്തോ ഒരു ഉഷാറില്ല. നമ്മള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അൽഹംദുലില്ലാ അലാ കുല്ലി ഹാൽ എന്ന് പറയും. അപ്പോൾ അൽഹംദുലില്ലാ അലാ കുല്ലി ഹാൽ പറ എന്തെങ്കിലും ഒരു പ്രയാസത്തിന്റെ ഒരു അവസ്ഥയിലാണെങ്കിൽ അൽഹംദുലില്ലാ അലാ കുല്ലി ഹാൽ. സന്തോഷം കിട്ടിയാൽ റസൂൽ എന്താ പറയാ? അൽഹംദുലില്ലാ ബിനിഅമതിഹി തതിമു സ്വാലിഹാത്. സന്തോഷകരമായ ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ റസൂൽ പറയല അൽഹംദുലില്ലാ. സന്താപത്തിന്റെ അവസരത്തിലോ അപ്പോഴും പറയില്ല എന്താണ്? അൽഹംദുലില്ലാണ്. എന്താ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാ? സ്തുതി മുഴുവൻ അള്ളാഹുവിന്. അപ്പൊ ഒരു വിശ്വാസി അവന്റെ സന്തോഷത്തിന്റെ അവസരത്തിലും സന്താപത്തിന്റെ അവസരത്തിലും പറയേണ്ടത് എന്താണ്? അൽഹംദുലില്ലാണ്. അതാണ് കുട്ടി മരിച്ചിട്ടുണ്ടെങ്കിൽ മരണപ്പെട്ട കുട്ടിന്റെ രക്ഷിതാവ് എന്താ പറയേണ്ടത് ആദ്യം? അൽഹംദുലില്ല, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അൽഹംദുലില്ല എന്ന് പറയേണ്ടത് അള്ളാഹുവിനെ സ്തുതിക്കണം എന്നുള്ളതാണ്. അപ്പോ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളിൽ നിന്ന് സ്തുതി അറിയിക്കുന്നവനും സ്തുതി ഇഷ്ടപ്പെടുന്നവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഇന്നല്ലാഹ ലയർള അനിൽ അബ്ദ് ഐ യാകുല അക്ല ഫയഹ്മദുഹു അലൈഹ. ഒരു ദാസൻ വല്ലതും തിന്നാൽ അതിൽ അള്ളാഹുവിനെ സ്തുതിക്കുന്നത് അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. അതേപോലെ തന്നെ ഒരു ദാസൻ വല്ലതും കുടിച്ചാൽ അതിൽ അള്ളാഹുവിനെ സ്തുതിക്കുന്നത് അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. അപ്പൊ എന്തെങ്കിലും തിന്നാൽ നമ്മൾ എന്താ പറയേണ്ടത്? അൽഹംദുലില്ലാ. കുടിച്ചാലും എന്താ പറയേണ്ടത്? അൽഹംദുലില്ലാ. അത് കഴിഞ്ഞിട്ടേ പിന്നെ നമ്മൾ പൊരിച്ചത് ശരിയായില്ല, നുറുക്കിയത് ശരിയായില്ല, പിന്നെ വെണ്ടക്ക മുറിച്ചത് ശരിയായില്ല, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്തുണ്ട് അതിനെ പറയുന്നത്? എനിക്കൊരു ഇതുണ്ടാകണം. പക്ഷെ എന്ത് മറക്കാൻ പാടില്ല? അൽഹംദുലില്ലാ മറക്കാൻ പാടുള്ളതല്ല. അൽഹംദുലില്ലാ മറക്കാൻ പാടുള്ളതല്ല. കാരണം എന്താ? പിന്നെ ഖലീഫ ഹാറൂൺ റഷീദിനോട് ഇബ്നു സമ്മാക്കിന്റെ ഒരു സംഭാഷണം ഉണ്ട്. ഹാറൂൺ റഷീദിന് എനിക്ക് ഭയങ്കര ദാഹം, പൊരിഞ്ഞ ദാഹം. അപ്പൊ ഹാറൂൺ റഷീദിന് വെള്ളം കിട്ടണം. അപ്പൊ ഒരു അരക്കപ്പ് വെള്ളം ഒരാൾ കൊണ്ടുവന്ന് കൊടുത്ത്, ഇവർ ഈ ഭരണാധികാരികൾ ഇവിടെ നായാട്ടാനൊക്കെ പോകും. അയാളുടെ എന്താ വേട്ടക്കൂർ ഇതാ. അപ്പൊ ഇങ്ങനത്തെ അവസ്ഥകളൊക്കെ ഉണ്ടാവും. ഏതായാലും അല്പം വെള്ളം കിട്ടി, അരക്കപ്പ് വെള്ളം. അപ്പൊ ഹാറൂൻ റഷീദിനോട് പറയുന്നത്, ഈ അരക്കപ്പ് വെള്ളം നിങ്ങൾക്ക് കിട്ടിയില്ല എങ്കിൽ അത് കിട്ടാൻ നിങ്ങൾ എന്ത് ചെയ്യും? അപ്പൊ പറഞ്ഞ നാടിന്റെ പകുതി വിറ്റിട്ടാണെങ്കിലും വെള്ളം ഞാൻ ഈ അരക്കപ്പ് വെള്ളം ആ വാങ്ങിക്കും. ഏ ഭരണം ഹാറൂൻ റഷീദിന്റെ ഭരണം പറഞ്ഞാൽ എന്താ, ദുനിയാ മുഴുവൻ ഹാറൂൻ റഷീദിന്റെ കീഴിലാണ്, അള്ളാഹ്ക്കാണുള്ളതാണ്. പക്ഷെ എങ്കിലും ആലങ്കാരികായിട്ട് നമ്മൾ പറയാൻ, ഹാറൂൻ റഷീദ് കൊട്ടാരത്തിന്റെ മുട്ടുപ്പാവിൽ ഇങ്ങനെ നിന്നിട്ട് കാർമേഘത്ത് നോക്കിയിട്ട് പറയുന്നതാണ്, ഇവിടെ തന്നെ പെയ്തോളാം എന്നില്ല, എവിടെയെങ്കിലും പോയി പെയ്തോ, എന്റെ വരുമാനം എനിക്ക് ഇവിടെ കിട്ടും എന്നാണ്. അത്ര വിശാലമായിരുന്നു ആ കാലഘട്ടത്തിൽ ഇസ്ലാമിക രാഷ്ട്രം. അള്ളാഹു സുബ്ഹാനഹു വതആല ഇസ്സത്ത് മുസ്ലിമീങ്ങൾക്ക് തിരിച്ചു നൽകട്ടെ. കാർമേഘത്ത് നോക്കിയിട്ട് എവിടെയെങ്കിലും പോയിട്ട് പെയ്തോ, നിന്റെ വരുമാനം ഇവിടെ വരും എന്ന് ഹാറൂൻ റഷീദ് പറയുമായിരുന്നു. പക്ഷെ ഹാറൂൻ റഷീദിന്റെ ഒരു പ്രത്യേകത, പണ്ഡിതന്മാരെ ഗുരുക്കളെ നന്നായിട്ട് ആദരിക്കുകയും അവരുടെ ഉപദേശങ്ങൾ ശ്രവിക്കുകയും ചെയ്യുമായിരുന്നു. മനസ്സിലല്ലേ? ഗുരുനാഥന്മാരെ അബു ഖിലാബ അല്ലെങ്കിൽ അബു മുആവിയ ദരീർ എന്ന് പറയുന്ന ഒരു ബ്ലൈൻഡ് ആയ അധ്യാപകൻ ഉണ്ടായിരുന്നു ഹാറൂൻ റഷീദിന്റെ കൊട്ടാരത്തിൽ. പണ്ഡിതൻ ഹാറൂൻ റഷീദിന്റെ കൊട്ടാരത്തിൽ അബു മുആവിയ ദരീർ എന്ന് പറയും. ദരീർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ബ്ലൈൻഡാണ്. മനസ്സിലല്ലേ? അപ്പൊ ഒരു ദിവസം ഭക്ഷണം കഴിച്ചിട്ട് കൈ കഴുകണമെങ്കിൽ ബ്ലൈൻഡിന് വെള്ളം പറഞ്ഞു കൊടുക്കണ്ടേ, പറഞ്ഞു കൊടുക്കണം. അപ്പൊ ഒരു ദിവസം കൈ കഴുകി കൊടുക്കുന്നത് ആരാണ്? ഹാറൂൻ റഷീദാണ്, ഖലീഫയാണ് കൈ കഴുകി കൊടുക്കുന്നത്. മനസ്സിലല്ലേ? അത്ര പിന്നെ ഉലമാക്കളോട് പിന്നെ ആദരവുള്ള, അവരുടെ ഉപദേശങ്ങൾ സാരോപദേശങ്ങൾ കേൾക്കുന്ന, അതിൽ സ്വാധീനിക്കപ്പെടുന്ന ആളായിരുന്നു ആര്? ഹാറൂൻ റഷീദ്. മനസ്സിലായല്ലേ? റഹ്മത്തുള്ളാഹി അലൈഹി. ഏതായാലും ഉടനെ ഇപ്പൊ നമ്മൾ പോയത് അബിനു സമാക്. വെള്ളം ഇത് കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്ന പറഞ്ഞു, ഇന്ത്യ രാഷ്ട്രത്തിന്റെ പകുതി കൊടുത്താലും വേണ്ടില്ല, ഞാൻ അത് വാങ്ങും എന്ന് പറഞ്ഞു. അപ്പൊ അബിനു സമാക്ക് പറയാണ്, ഇത് നിങ്ങൾ കുടിച്ച വെള്ളം ഉണ്ടല്ലോ, അത് ഇവിടെ നിന്ന് പോയില്ല, മേത്തുനിന്ന് പോയില്ലെങ്കിൽ കുടിച്ച വെള്ളം കുടിക്കാൻ കിട്ടിയാ പോരല്ലോ, കുടിച്ചത് ഇവിടെ നിന്ന് പോവും വേണ്ടേ, വിസർജ്ജ് ആയിട്ട് പോണ്ടേ? അത് പോയിട്ടില്ലെങ്കിലോ എന്ന് ചോദിച്ച്, കുടിച്ച വെള്ളം ആ ഒരു കപ്പ് വെള്ളം അത് മൂത്രമായി ഒഴിച്ചു പോയിട്ടില്ലെങ്കിലോ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പൊ ഇത് കുടിച്ചിലേറെ ഇതാണ് അല്ലെ, കുടിച്ചിലേറെ വലുത് മാളത്തിലേറണ മാതിരിയാണ്, കുടിച്ചത് പോയിട്ടില്ലെങ്കിൽ വേറെ വിഷയ. അപ്പൊ പറഞ്ഞൊരു ആശ്രം മുഴുവൻ ഉള്ള ഒരാശ്രം മുഴുവൻ വിറ്റാലും വേണ്ടില്ല, ഞാനത് അതിനുള്ള വഴി കാണും എന്ന് പറഞ്ഞു. അപ്പൊ ബിനുസമ്മാക്ക് പറഞ്ഞതാണ്, അപ്പൊ നിങ്ങളുടെ രാഷ്ട്രത്തിന് എത്ര വില ഉള്ളൂ? ഒരു കപ്പ് വെള്ളത്തിന്റെ വിലയേ ഉള്ളൂ. അതിനാണ് ഇപ്പൊ ഇങ്ങനെ ഈ മാത്സര്യ ബുദ്ധി എന്ന് ചോദിച്ചു എന്നാണ്. അല്ലാ കുല്ലിൻ, പിന്നെ അരക്കപ്പ് വെള്ളം അതിന് അന്ന് കണ്ടൊരു വിലയാണത്. ദാരി തരണ അള്ളാഹു തരണാണ്. ഇത് കുടിച്ചത് ഇവിടുന്ന് പോകാൻ മനസ്സിലെ വഴി ഒരുക്കിയത് ആരാ? അള്ളാഹുവാൻ. അതുകൊണ്ടാണ് നമ്മൾ തിന്നതിന് ശേഷമുള്ള ദുആകൾ നോക്കി നിങ്ങൾ അൽഹംദുലില്ലാഹില്ലദീ അത്അമ വസഖ വസവ്വഹു വജഅല ലഹു മഖ്റജ, ഇത്തരം ചെറിയ ദുആകൾ പഠിക്കണം. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദുആ ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, അത് നമ്മൾ പഠിക്കണം. ഇതിന് അതിന്റെ ഒരു അനിവാര്യത അറിയാൻ അത്തരം സംഭവങ്ങൾ പറയുന്നത് കുറെ നമ്മൾ കേട്ട് പോകാനല്ല. പിന്നെയോ അതിന്റെ നോക്കി ഉദാഹിച്ച് നമുക്ക് വെള്ളം കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ നോക്കി, ഒരു ഭരണാധികാരി പറയാണ്, പൗതി രാഷ്ട്രം വിറ്റാലും വേണ്ടില്ല, വെള്ളം കിട്ടാൻ ശ്രമിക്കുന്നു. കുടിച്ച വെള്ളം പുറത്തു പോയിട്ടില്ലെങ്കിൽ മുഴുവൻ വിൽക്കുന്ന അറിഞ്ഞ് നമുക്കുണ്ടല്ല, നമുക്കിത് ദേശം കിട്ടണ്, കുടിച്ചതും തിന്നതും ഒക്കെ ദേശം പോണ്, ഒരു ദിവസം നാലും അഞ്ഞൂറ് പ്രാവശ്യം ബാത്റൂം പോകാൻ മാത്രം നമ്മൾ തിന്ന് ഒഴിവാക്കുന്നുണ്ട്. ഇതൊക്കെ ഈ പ്രക്രിയയൊക്കെ തുടരുന്നു, നമുക്കിത് എങ്ങനെയെന്നുള്ളതിന്റെ വിലയും വീര്യവും കിട്ടണില്ല. ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് രോഗികളെ കാണണം. ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം പിന്നെ കാണില്ല എത്ര രോഗികളെ അറിയുന്നത്. അപ്പൊ ഇത് അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് നമുക്ക് എത്ര നമ്മൾ എത്ര അള്ളാഹ്ക്ക് അൽഹംദുലില്ലാ പറയണം. അൽഹംദുലില്ലാഹില്ലദീ അത്അമ വസഖ, തീറ്റുകയും കുടിപ്പിക്കുകയും വസവ്വഹു, തിന്നത് കുടിച്ചത് അതിനെന്തുണ്ട്, ദഹിപ്പിക്കുന്നുണ്ട്, ദഹിപ്പിക്കുന്നുണ്ട്. അതിനുള്ള സംവിധാനം അള്ളാഹു സുബ്ഹാനഹു വതആല ഉമിനീരായിട്ട് പല്ലുകളായിട്ട് ഒക്കെ അള്ളാഹു ഒരുക്കി. പിന്നെ ആമാശയം ഒരുക്കി, ദഹന വ്യവസ്ഥ നിശ്ചയിച്ചു ശ്വസനത്തിലൂടെ. പിന്നെ അത് പോഷകങ്ങളായി വിസർജ്യങ്ങളായി വേർതിരിക്കപ്പെടുന്നു, ഇതൊക്കെ പഠിച്ചു അള്ളാഹു സുബ്ഹാനഹു വതആല ഒരുക്കിയല്ലേ. വജഅല ലഹു മഖ്റജ, കണ്ടോ. പിന്നെ തിന്നതിന് പുറത്താക്കാനുള്ള വഴിയും അള്ളാഹു സുബ്ഹാനഹു നിശ്ചയിച്ചു. അങ്ങനെയുള്ള അള്ളാഹ്ക്ക് മാത്രമാണ് സർവസ്തുതി. നമ്മൾ അന്ത് ചെല്ലാണ് തിന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതേപോലെ വേറെയും ദുആകളുണ്ട് തിന്നതിന് ശേഷം. അള്ളാഹുവിനെ സ്തുതിക്കേണ്ടത് അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. നമ്മൾ തിന്നാൽ കുടിച്ചാൽ അള്ളാഹുവിനെ സ്തുതിക്കുക എന്നുള്ളത് കണ്ടോ. അതാണ് അൽഹമീദ്, സ്തുതിക്കപ്പെടുന്നവൻ. ഉറങ്ങി എഴുന്നേറ്റുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദമ മാമതന വഇലൈഹി നുഷൂർ. അതേപോലെ തന്നെ വേറെയും ദുആകൾ അല്ലാഹുമ്മ അതിലല്ല. പക്ഷെ എന്നാലും അൽഹംദുലില്ലാഹ് ചൊല്ലേണ്ട വേറെയും ദുആകളുണ്ട്, വേറെയും സന്ദർഭങ്ങളുണ്ട്. ഹംദ് ചൊല്ലേണ്ട സന്ദർഭങ്ങൾ വേറെയുണ്ട്. ഞാൻ പറഞ്ഞു മൊത്തത്തിൽ അനുഗ്രഹം കിട്ടിയിട്ടുണ്ടെങ്കിൽ റസൂലുള്ള പറയും അൽഹംദുലില്ലാഹില്ലദി ബിനിഅമതി തതിമ സാലിഹാത്ത്. എന്തെങ്കിലും പിന്നെ ഒരു പ്രയാസത്തിന്റെ രംഗം കണ്ടാലും റസൂലുള്ള ഉണ്ടായാലും റസൂലുള്ള എന്താ പറയല്, അൽഹംദുലില്ലാഹ് അലാ കുല്ലി ഹാൽ. അപ്പൊ അള്ളാഹു ആരാണ്? അള്ളാഹു മഹ്മൂദാണ്. അള്ളാഹു ആരുമാണ്? ഹാമിദാണ്. സ്തുതി അർഹിക്കുന്നവരെ സ്തുതിക്കുന്നവനാണ് അള്ളാഹു. അള്ളാഹു പടപ്പുകളാൽ സ്തുതിക്കപ്പെടുന്നവനുമാണ്. കണ്ടായാലും ആരാണ്? അള്ളാഹു അൽഹമീദാണ്. അപ്പൊ അൽഹമീദും അൽ അസീസുമായ അള്ളാഹുവെ അവർ വിശ്വസിച്ചു എന്നതിനാലല്ലാതെ ഈ അസ്ഹാബുൽ ഉഖ്ദൂദ് ഈ വിശ്വാസികളോട് നീരസം വെച്ച് പുലർത്തിയിട്ടില്ല, വിരോധം വെച്ച് പുലർത്തിയിട്ടില്ല. കണ്ടോ. അപ്പൊ കുറ്റം എന്താ? അള്ളാഹുവിൽ വിശ്വസിച്ചു എന്നുള്ളതാണ്. അറബി സാഹിത്യത്തിൽ പറയും അൽ മദുഹു ബിമ യുഷ്ബിഹുസം. അൽ മദുഹു ബിമ യുഷ്ബിഹുസം, ഉപരിപ്ലവമായിട്ട് മദഹാണ്, സ്തുതിയാണ്. പക്ഷെ ഉള്ളിലെന്താണ് അത്? പിന്നെ മദഹല്ല, പ്രശംസല്ല, ഉപരിപ്ലവായിട്ട് പ്രശംസയാണ്. പക്ഷെ ഉള്ളിലെന്താണ് അത്? അത് ആക്ഷേപാണ്, ആക്ഷേപാണ്. കുറെ അതിന്റെ ഒരു ഉദാഹരണങ്ങൾ കാണാൻ സാധിക്കും. അറബി സാഹിത്യത്തിൽ ബലാഗയിൽ ഒരു അധ്യായമാണത്. ഏതായാലും ഇവിടെ അതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പ്രയോഗിച്ചത്. വമാ നഖമു മിൻഹും ഇല്ലാ യുഅ്മിനു ബില്ലാഹിൽ അസീസിൽ ഹമീദ്. അൽ ഹമീദും അൽ അസീസുമായ അള്ളാഹുവിൽ അവർ വിശ്വസിച്ചു, വിശ്വാസികൾ വിശ്വസിച്ചു എന്നതിനാലാണ് ഈ അസ്ഹാബുൽ ഉഖ്ദൂദ് അവരോട് വിരോധവും നീരസവും വെച്ച് പുലർത്തിയത് എന്നാണ് അള്ളാഹു പറയുന്നത്. അത് മാത്രമാണ് അവരുടെ കുറ്റം. അതാണ് വമാ നഖമു ഇല്ലാന്നല്ലേ, ഇത് മാത്രമാണ് ഇപ്പൊ അവരുടെ കുറ്റം, വിശ്വാസികളുടെ കുറ്റം. അള്ളാഹു ആകട്ടെ അവൻ ആരും കൂടിയാണ്? അല്ലാദി ലഹു മുൽക്കു സമാവാത്തി വൽ അർദ്. അള്ളാഹു അവൻ എങ്ങനെയുള്ളവനാണ്? ലഹു മുൽക്കു സമാവാത്തി വൽ അർദ്, വാനങ്ങളുടെയും ഭൂമിയുടെയും ആധിപത്യം ആർക്കാണ്? ലഹു, അള്ളാഹുവിന് മാത്രമാണ്. വല്ലാഹു അലാ കുല്ലി ശൈഇൻ ഷഹീദ്, അള്ളാഹു അവൻ എല്ലാ കാര്യത്തിനും സാക്ഷിയാണ്. അള്ളാഹു എല്ലാ കാര്യത്തിനും സാക്ഷിയുമാണ്. പക്ഷെ അള്ളാഹു തുണി കഴിഞ്ഞു. അടുത്ത ആഴ്ച നമുക്കതിന്റെ അള്ളാഹു
സുബ്ഹാനഹു വതആല നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹഖ് ഹഖായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും, ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബി അജ്മഈൻ. അസ്സലാമു അലൈക്കും.